del videojuego. ടെലഹസിൽ റാഹേലിന്റെ കലറയ്ക്കരികെ വെച്ച് രണ്ടാളെ കാണും. എന്നേഷിപ്പാൻ പുറത്തുപോകുന്ന കഴുതകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പനെ ചിന്ത വിട്ടു. എന്റെ മകന് വേണ്ടി ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് പറഞ്ഞു. നിങ്ങളെ കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അവിടെ നിന്നരികെ എത്തുമ്പോൾ ഒരുത്തൻ മൂന്ന് ആട്ടിൻകുട്ടികളെയും വേറൊരുത്തൻ മൂന്ന് അപ്പവും വേറൊരുത്തൻ ഒരു തിരിഞ്ഞും ചുമന്നുകൊണ്ട് ഇങ്ങനെ മൂന്ന് പുരുഷന്മാർ ബഥേലിൽ ദൈവത്തിന്റെ അടുക്കൽ പോകുന്നതായി നിനക്ക് എതിർപ്പെടും. അവർ നിന്നോട് ചില ചോദിക്കും. നിനക്ക് രണ്ടപ്പവും നീ എല്ലാവരുടെ കയ്യിൽ വാങ്ങിക്കൊള്ളണം. അതിന്റെ ശേഷം നീ തിരിച്ചൊരിടപ്പെട്ടാളം ഉള്ള ദൈവത്തിലെത്തും. അവിടെ പട്ടണത്തിൽ കിടക്കുമ്പോൾ മുമ്പിൽ വീണ് കപ്പ് ശിഖരം എന്നിവയോടുകൂടി പൂജാരിയിൽ നിന്നിറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും, യഹോവയുടെ അഭാവശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മറിയതുപോലെ ആയി തീരുകയും ചെയ്യും. ഈ അടയാളങ്ങൾ നിനക്ക് സംഭവിക്കുമ്പോൾ യുദ്ധമെന്ന് തോന്നുന്നത് ചെയ്യുക. ദൈവം നിന്നോടുകൂടെയുണ്ട്. എന്നാൽ നീ എനിക്ക് മുമ്പേ ഗിദ്ദാദിലേക്ക് പോകണം. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കാൻ ഞാൻ നിന്റെ അടുക്കൽ വന്ന് നീ ചെയ്യേണ്ടത് എന്തെന്ന് പറഞ്ഞോളം. ഏഴു ദിവസം കാത്തിരിക്കണം. ഇങ്ങനെ അവൻ ശമുവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അവർ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണനിത അവനെതിരെ വന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീശിന്റെ മകനായ മകൻ എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ പറഞ്ഞു. അതിന് ഒരുത്തനാരാകുന്നു അവരുടെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ് ആകിയാൽ ഭക്ഷണത്തിൽ ഇളയർത്തനോടും അവന്റെ വൃത്തനോടും എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചു. കഴുതകളെ ചെയ്യാൻ പോയിരുന്നു, അവയെ കാണായികയാൽ ഞങ്ങൾ വേലിന്റെ അടുക്കൽ പോയി എന്ന് അവർ പറഞ്ഞു. പറഞ്ഞു എന്താ അറിയിക്കണം? ശൗലിന്റെ ഇളയപ്പൻ പറഞ്ഞു, ശൗൽ തന്റെ ഇളയപ്പനോട് കഴുതകളെ കണ്ടിട്ടിരിക്കുന്നു എന്ന് അവൻ ഞങ്ങളോട് ചിത്തമായി അറിയിച്ചു എന്ന് പറഞ്ഞു. എങ്കിലും ശൗമേൽ സംബന്ധിച്ച് പറഞ്ഞത് അവനോട് അറിയിച്ചില്ല. അനന്തരം സന്നിധിയിൽ വെച്ചുകൂട്ടി ഇസ്രായേൽ മക്കളോട് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന് ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ ഉപദ്രവിച്ച സകല രാജ്യക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു. നിങ്ങളോ സകല അനർത്ഥങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടി ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് അവനോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഇപ്പോൾ ഗോത്രം സഹസ്രമായും സഹസ്രം സഹസ്രമായും യഹോവയുടെ സന്നിധിയിൽ നിൽപ്പേൻ. അങ്ങനെ ശൗമേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം അടച്ചു പെരുമാറാക്കി. ബെന്യാമിൻ ഗോത്രത്തിന് വീട്ടു വീണു. അവൻ ബെന്യാമിൻ ഗോത്രത്തെ കുടുംബം കുടുംബമായി അടുത്തു പെരുമാറാക്കി. സ്ത്രീ കുടുംബത്തിൽ നിന്ന് വീട്ടു വീണു. ശൗലിന്റെ വീട്ടു വീണു. അവർ അവനെ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. അവർ പിന്നെ യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ ഇടയിൽ ഒളിച്ചിരിക്കുന്നു അറിയിച്ചു. ജനമത്തിനപ്പോൾ അവൻ ജനത്തിനെല്ലാവരേക്കാളും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. അപ്പോൾ ശൗമേൽ സർവജനത്തോടും യഹോവ തിരഞ്ഞെടുത്തവനെ കാണുന്നുവോ? സർവജനത്തോനെ പുരുഷനുമില്ലല്ലോ എന്ന് പറഞ്ഞു ജനമെല്ലാം രാജാവേ ജയ ജയ എന്ന് ആർത്തു. അതിന്റെ ശേഷം ശൗമേൽ രാജധർമ്മം ജനത്തെ പറഞ്ഞു കൽപ്പിച്ചു. അത് ഒരു പുസ്തകത്തിൽ എഴുതി യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിന്നെ ശൗമേൽ ജനത്തെയെല്ലാം വീട്ടിലേക്ക് പറഞ്ഞയച്ചു. തന്റെ വീട്ടിലേക്ക് പോയി. ദൈവം മനസ്സിൽ തോന്നിയ ഒരാൾക്കൂട്ടവും അവനോടുകൂടെ പോയി. എന്നാൽ ജന്മം നമ്മെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവനെ ധിക്കരിച്ചു. അവന് കാഴ്ചകൊണ്ടുവരാതിരുന്നു. അവനോ ഇത് ഗണ്യമാക്കിയില്ല. അനന്തരം അമോന്യനായ യാബേശിന്റെ നേരെ പാളയമിറങ്ങി. യാബേശ് നിവാസികളൊക്കെയും നാഹാശിനോട് ഞങ്ങളോട് ഒരു ഉടമ്പടി ചെയ്യണം, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. അമോന്യരായ നാഹാശ് അവരോട് നിങ്ങളുടെ വലങ്കണ്ണൊക്കെയും തുഴന്നെടുക്കുകയും എല്ലാ ഇസ്രായേലിന്മേലും ഈ നിന്നവരെ തരികയും ചെയ്യും എന്നുള്ള സമ്മതിമേൽ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്യാം എന്ന് പറഞ്ഞു. യാബേശിലെ മൂപ്പന്മാർ അവനോട് ഞങ്ങൾ ഇസ്രായേൽ ദേശത്തില്ല, അവിടുന്ന് ദൂതന്മാരെയായി പണ്ടത്തോണം ഞങ്ങൾക്ക് 7 ദിവസത്തെ ഇടം തരണം, ഞങ്ങളെ രക്ഷിപ്പാൻ ആരുമില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ അടുക്കൽ ഇറങ്ങി വരാം എന്ന് പറഞ്ഞു. ദൂതന്മാർ ശൗലിനെ ഗിബെയയിൽ ചെന്ന് ആ വർത്തമാനം ജനത്തെ പറഞ്ഞു കേൾപ്പിച്ചു. ജനമെല്ലാം മുറകെ കുഞ്ഞു. അപ്പോൾ ശൗൽ കന്നുകാലികളെയും കൊണ്ട് വയലിൽ നിന്ന് വരുന്നു, ജനം കരയുന്ന സംഗതി എന്ത് എന്ന് ശൗൽ ചോദിച്ചു. അവർ യാഗീശ്വരുടെ വർത്തമാനം അവരെ അറിയിച്ചു. ശൗൽ വർത്തമാനം കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവന്റെ മേൽ ശക്തിയോടെ വന്നു. അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. അവൻ ഒരേ കാളയെ പിടിച്ച് കഷ്ണം കഷ്ണമാക്കി കണ്ടിച്ച് ദൂതന്മാരുടെ കയ്യിൽ എല്ലാവരും കൊടുത്തയച്ചു. ആരെങ്കിലും ശൗലിന്റെയും ശമുവേലിന്റെയും പിന്നാലെ പുറപ്പെട്ടു വരുന്ന അവന്റെ കാളകളെയും എന്ന് പറയിച്ചു. അപ്പോൾ വീണു. അവർ ഏകമനസ്സോടെ പുറപ്പെട്ടു. വെച്ച് അവരെ എണ്ണി. ഇസ്രായേലിയർ 300,000 യഹൂദിയർ 10,000 പത്തുമാരോടും അവർ നിങ്ങൾ ജാഗ്രതയോട് നാളെ ജയിൽ മൂക്കുന്നുണ്ട്, നിങ്ങൾക്ക് രക്ഷയുണ്ടാകും എന്ന് പറഞ്ഞ് അറിയിച്ചപ്പോൾ അവർ സന്തോഷിച്ചു. അറിയിച്ച് നാളെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരും, നിങ്ങൾക്ക് ബോധിപ്പിച്ചൊക്കെയും ഞങ്ങളോട് ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞയച്ചു. പിറ്റന്നാൾ സൗജനത്തെ 3 കൂട്ടമായി വിഭാഗിച്ചു. അവർ പ്രഭാതയാമത്തിൽ പാളയത്തിന്റെ നടുവിലേക്ക് ചെന്ന് വെയിൽ മൂക്കുമറിയ മൗര്യരെ സംഹരിച്ചു. ശേഷിച്ചവരോ 2 പേർ കൊല്ലാതെ ചിതറിപ്പോയി. ജനം ശൗമലിനോട് ശൗ ഞങ്ങൾക്ക് രാജാവായിരിക്കുമോ എന്ന് പറഞ്ഞതിന് ആർ അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊന്നുകളയും എന്ന് പറഞ്ഞതിന് ശൗൽ ഇന്നൊരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ തന്നെ രക്ഷ വരുത്തിയിരിക്കുന്നുല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ശൗമയൽ ജനത്തോട് വരുവീൻ, അവിടെ രാജ്യത്വം പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം ഗിൽഗാദിൽ അവർ ശൗലിനെ യഹോവയുടെ തന്നെ രാജാവാക്കി. അവർ അപ്പോൾ യഹോവയുടെ സന്നിധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ച് ശൗലും ഇസ്രായേലരൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. അനന്തരം ശൗമേലെല്ലാം ഇസ്രായേലിനോടും പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളോട് അപേക്ഷ കേട്ടു, നിങ്ങൾക്ക് ഒരു രാജാവിനെയും വാഴ്ത്തി തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു, ഞാൻ നടത്തവനുമായി എന്നുണ്ട്. മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാൻ ഇതാ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ശവിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിട്ട് കണ്ണുണ്ടാക്കിയിട്ടുണ്ടോ? എപ്പോഴും അവന്റെ അറിയിച്ചതിന് മുമ്പാകെ എന്റെ പേരെ സാക്ഷീകരിപ്പീൻ, ഞാനിത് മടക്കിത്തരാം. അതിനവർ നീ ഞങ്ങളെ ശവിക്കുകയോ പീഡിപ്പിക്കുകയോ ചതുർത്തിന്റെ കയ്യിൽ നിന്ന് ഭരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ നിങ്ങളുടെ പേരിനൊന്നും കണ്ടിട്ടില്ല എന്ന് യഹോവ സാക്ഷി. അവന്റെ അപേക്ഷപ്പോൾ ജനത്തോട് പറഞ്ഞു, കൽപ്പിച്ചാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഇസ്രായേലിൽ ദേശം കൊണ്ടുവരികയും ചെയ്തവൻ യഹോവ തന്നെ. ആകെയിപ്പോൾ ഒത്തുനിൽപ്പേൻ, യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കൾക്കും സകല നീതികളെയും കുറിച്ച് ഞാൻ യഹോവയുടെ മുമ്പാകെ നിങ്ങളോട് വ്യവഹരിക്കും. നിങ്ങളുടെ പിതാക്കന്മാരെ അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്നു. ഇത്തരം പേർക്ക് മാറി. എന്നാൽ അവർ തങ്ങളുടെ അതോറിലെ സേനാപതിയായ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ചെയ്തു. ഹോബയോട് നിലവിളിച്ചു, ഞങ്ങളെ ഹോബയെ ഉപേക്ഷിച്ചു, ബാൽവിഗ്രഹങ്ങളെ അക്ഷര പ്രതിഷ്ഠകളെയും സേവിച്ച് പാപം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കും എന്ന് പറഞ്ഞു. എന്നാൽ അയച്ച് ചുറ്റുള്ള ശത്രുക്കളുടെ കയ്യിൽ നിന്നും നിങ്ങളെ വിടുവിച്ചു, നിങ്ങൾ നിർഭയമായി വസിച്ചു. പിന്നെ അപ്പൊന്നിയുടെ രാജാവായ നാഹാഷ് നിങ്ങളുടെ നേരെ വരുന്നത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് രാജാവായിരിക്കും, വാഴണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ തെരഞ്ഞെടുത്തവനും ആഗ്രഹിച്ചവനുമായ രാജാവ് യഹോവയ്ക്ക് ഒരു രാജാവിനെ നൽകിയിരിക്കുന്നു. യഹോവയെ ഭയപ്പെട്ടവനെ സ്ഥിരിച്ച് അവയെ അനുസരിക്കുകയും നിങ്ങളും നിങ്ങളെ വാഴുന്ന രാജാവും നിങ്ങളുടെ ദൈവവുമായ യഹോവയോട് ചേർന്നിരിക്കുകയും ചെയ്താൽ കൊള്ളാം. എന്നാൽ യഹോവയുടെ വാക്ക് അനുസരിക്കാതെ യേശുവിടെ കൽപ്പന മുറുത്തോടെ കയ്യിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് വിരോധമായിരിക്കുന്നത് പോലെ നിങ്ങൾക്കും വിരോധമായിരിക്കും. ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊണ്ട് ഇതുപോലെ ഫലമല്ലോ, ഞാൻ യഹോവയുടെ പ്രതിഷ്ഠും അവൻ ഇടിയും മഴയും ആയി. നിങ്ങളൊരു രാജാവിനെ ചോദിക്കാതെ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടെത്തും. അങ്ങനെ തമിഴിൽ യഹോവയോട് അപേക്ഷിച്ച് യഹോവന്ന് ഇടിയും മഴയും അയച്ച് ജനമെല്ലാം യഹോവയും സൗമ്യനെയും ഏറ്റവും ഭയപ്പെട്ടു. ജനമെല്ലാം സൗമ്യനോട് അടിയങ്ങൾക്ക് വേണ്ടി തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾ മരിച്ചു പോകരുത്. രാജാവിനെ അപേക്ഷിച്ച് ഞങ്ങൾ സകല പാപങ്ങളോടും ഞങ്ങൾക്ക് ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് സൗമ്യ ജനത്തോട് പറഞ്ഞത് ഭയപ്പെടാതിരിക്കും. നിങ്ങൾ ഈ ദോഷത്തെയും ചെയ്തിരിക്കുമെങ്കിലും യഹോവയെ വിട്ട് മാറാത്ത പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പിൻ. വിട്ടുമാറി പോകാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിശ്രമുട്ടികളോട് നിങ്ങൾ ചേരിൽ. അവ മിശ്രവസ്തുക്കളെയോ അല്ലയോ? യഹോവ തന്റെ മഹത്തായ നിമിത്തം തന്റെ ജന കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോസ്വഭാവം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾ ജീവിക്കൊള്ളുവാൻ വഴി ഉപദേശിക്കും. യഹോവയെ ഭയപ്പെട്ട് പൂർണ്ണഹൃദയത്തോടും പരമാർത്ഥത്തോടും കൂടി സേവിക്ക മാത്രം ചെയ്യുവേൻ. അവൻ നിങ്ങൾക്ക് എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുവീൻ. എന്നാൽ നിങ്ങൾ ഇനിയും ദോഷം ചെയ്താൽ നിങ്ങളും നിങ്ങളുടെ രാജാവും നശിച്ചും. രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേൽ 2 സംവത്സരമാണ്. ശൗൽ ഇസ്രായേൽ 3000 തിരഞ്ഞെടുത്തു. 2000 പേർ ശൗലിനോടുകൂടി ഇസ്മാസിലും ബേഥേൽ മലയിലും 1000 പേർ യോനാഥാനോടുകൂടി ബെന്യാമീനിലെ ഇസ്രായേലിലുമായിരുന്നു. ശേഷം ജനത്തെ അവൻ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാഥാൻ ഗേബയിൽ ഉണ്ടായിരുന്ന ഫിലിസ്തീൻ പട്ടാളത്തെ തോൽപ്പിച്ചു. കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ശൗൽ ദേശത്തെല്ലാവരോടും കാഹളം മുദിച്ചു. ശൗൽ ഫിലിസ്തീൻ പട്ടാളത്തെ തോൽപ്പിച്ചു എന്നും ഇസ്രായേൽ ഫിലിസ്തീർക്ക് മാറ്റമായി എന്നും ഇസ്രായേലിലൊക്കെയും കേട്ടിട്ട് ജനം ശൗലിന്റെ അടുക്കൽ ഗിൽഗാദിൽ വന്നുകൂടി. എന്നാൽ ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 പേരും 6,000 കുതിരച്ചേവരും കടൽ മണൽ പോലെ അസംഖ്യനവുമായി ഒരുമിച്ചിട്ട് അവർ വന്ന് അവന്ന് കിഴക്ക് മിക്മാസിൽ പാളയമിറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന ഇസ്രായേൽ കണ്ടപ്പോൾ ജനം സ്കൂളിലും പള്ളത്തും പാറകളിലും ഗഹപുരങ്ങളിലും കുഴികളിലും കുളിച്ചു. എബ്രായർ ദോർദാൻ കടന്ന് പ്രദേശത്തും ക്രിയാതിലും താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചും കൊണ്ട് അവരുടെ പിന്നാലെ ചെന്നു. ദൈവമേ
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധന്നുയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ ബലത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥന സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി കർത്താവിന്റെ കൃപാർത്ഥനയിൽ നമ്മെ തന്നെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ഒരുക്കി തന്ന അനുഗ്രഹീതമായ മൂല്യമേറിയ ഈ നിമിഷത്തെ ഓർത്ത് ഒരുക്കി തന്ന ദൈവത്തെ കുട്ടിയോട് ആരാധിപ്പാനും ദൈവമ്പാവ് നമ്മൾ അർപ്പിക്കുന്ന ഗീതങ്ങളും സ്തോത്രങ്ങളും അപേക്ഷകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാനും ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനവും ഇട്ട അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന എല്ലാ പിതാക്കന്മാരെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ സമയത്ത് സ്മരിക്കുന്നു. ആനന്ദികളും നിറയ്ക്കുന്ന വന്നി വൈദികർ, പ്രത്യേകിച്ച് മാമനച്ചൻ, ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും അന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം നിവാരണ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരുവാനും വ്യക്തി ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന അവരുടെയൊക്കെ ജീവിതത്തിനും ഒരു പരിവർത്തനം ആകുവാനും ഈ കൂട്ടായ്മയിൽ ജീവിതത്തിനൊരു സ്പർശനം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിൽ 65-ാമത്തെ ഗീതം നമുക്ക് ഏറ്റവും വളരെ സുപരിചിതമായ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എന്നെ യാതന നൽകണമേ എന്നുള്ള ഇത് ശ്രദ്ധേയമായ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗീതം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. ഒരു കാര്യം നിങ്ങളെ ഹൃദയപ്രദേയമായിട്ട് കിടക്കുന്നത് നമ്മൾ സാധാരണ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ കോമണായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകൾ മ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം തകരാറിലായതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകൾ മ്യൂട്ട് ചെയ്യാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്യുക. ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നവർ മറ്റ് സംസാരങ്ങളൊന്നും ഉണ്ടാകാതെ നിങ്ങൾ നമ്മുടെ ഇവിടെ നിന്നെങ്കിലും സംസാരിക്കുമ്പോൾ ഇവിടെ കേൾക്കുന്നവർക്കും അല്ലെങ്കിൽ ഇവിടെ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നവർക്കും അത് തടസ്സമാകുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്യുക. നിങ്ങളുടെ പാട്ടൊക്കെ പാടുമ്പോൾ എല്ലാവരും ചേർന്ന് പാടുമ്പോൾ ഇവിടെ നിന്ന് പാടുന്നതും വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾ പാടുമ്പോഴും ആ ടൈമിങ്ങിന്റെ പ്രയാസം ഉള്ളത് കൊണ്ട് അത് കേൾക്കുന്നവർക്ക് അരോചകമാകും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് പാടിയാൽ മാത്രം മതിയാവും. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ സഹകരിക്കണം എന്നുള്ള സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിൽ 65-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ Thank you.
ഇതിനു മുമ്പ് പ്രാർത്ഥിക്കുന്ന ആരാധകരോട് ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ മ്യൂട്ട് ചെയ്യണം, നിങ്ങൾ സംസാരിക്കുന്നതോടെ കേൾക്കുന്നുണ്ട്, ദയവായിട്ട് നിങ്ങളത് സഹകരിക്കുക. അത് മനസ്സിലത്തിൽ നിങ്ങളത് കേൾക്കുമ്പോഴത് കേൾക്കുന്നവർക്ക് അത് ഒരു അരോചകമായിട്ട് തോന്നും, അലോസരം ഉണ്ടാക്കാതെ നിങ്ങൾ ദയവായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ദയവായിട്ട് ഫോൺ മ്യൂട്ട് ചെയ്യുക, നിശ്ശബ്ദമായിട്ട് പ്രാർത്ഥന സംബന്ധിക്കുക.
സരസുകളാകാശം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി. ശ്രീകൃഷ്ണായ ഞങ്ങളുടെ പിതാവേ, ിയവേ നിനക്ക് സമാധാനം,
ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് സകല വിശുദ്ധന്മാർക്കും ഉപരിയായി സ്തുതി ചെയ്യുന്ന ജനമാം ദൈവത്തെ പ്രസവിച്ച നിർമ്മലയും സകലത്തിലും മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളെ എല്ലാവരെയും സകല ദുഃഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപ നിറഞ്ഞ മാതാവേ, അപേക്ഷിക്കുന്നവരുടെ യാതനകളെ അപേക്ഷിക്കാത്തവളെ എന്നിങ്ങനെ നിന്നോട് നിലവിളിച്ചപേക്ഷിക്കുന്ന സകലരും നിന്റെ മധ്യസ്ഥതയാൽ വരുവാനടിക്കുന്ന സകല ശിക്ഷകളിൽ നിന്നും സംരക്ഷിക്കപ്പെടണമേ. ഞങ്ങളുടെ നാഥയാകുന്ന കന്യകയെ ശുദ്ധിമതിയും ശ്രേഷ്ഠയുമാ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ജനിച്ചവനായ പുത്രൻ ഞങ്ങളുടെ ബലഹീനതകളെ പരിഹരിക്കുകയും രോഗങ്ങളെ സൗഖ്യമാക്കുകയും കറകളെ മായച്ചു കളയുകയും ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും ഗുണങ്ങളെ സ്ഫുടം ചെയ്യുകയും ചിന്തകളെ വെടിപ്പാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടവേ. അവൻ ഞങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കുകയും പാതകളെ ശരിപ്പെടുത്തുകയും നടപടികളെ സ്ഥിരപ്പെടുത്തുകയും കടങ്ങളെ വീട്ടുകയും കുറവുകളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ ഏകജാതനായ പുത്രനോടുള്ള നിന്റെ യാചനയാൽ ഞങ്ങളുടെ ബലഹീനതകൾ നീങ്ങി ഞങ്ങൾ ശക്തിപ്പെടേണമേ. യുവജനങ്ങൾ സംരക്ഷിക്കപ്പെടേണമേ. യൗവനക്കാർ കാത്തുകൊള്ളപ്പെടേണമേ. സ്ത്രീ പുരുഷന്മാർ ദൈവഭക്തിയുള്ളവരാകണമേ. ശിശുക്കൾ വളർത്തപ്പെടുകയും സമീപസ്ഥന്മാർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമേ. വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചു വരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമേ. ഭാവികളുടെ കടങ്ങൾ ക്ഷമിക്കപ്പെടണമേ. വിശ്വാസികളായ വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കണമേ. അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിന്റെ മക്കളും സംരക്ഷിക്കപ്പെടണമേ. ബുദ്ധിമതിയായ മാതാവേ, കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായ നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സകലരിൽ നിന്നും രോഗികളുടെ നോട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോട് അപേക്ഷിക്കേണ്ടമേ. നിന്റെ പ്രാർത്ഥനയാൽ നിരന്തരമായി എല്ലാ കാലത്തും ദൈവകരുണയാകുന്ന കോട്ട അവരെ ചുറ്റുകയും ദൈവകൃപയാകുന്ന യവനിക അവരെ മറയ്ക്കുകയും അവർ വിജയികളായി തീരുകയും ചെയ്യുമാറാകട്ടെ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടതയിൽ നിന്നും അവർ വിമുക്തരാകേണ്ടമേ. അവരും ബലഹീനരാജ്യങ്ങളും സന്നിഹിതരായിരിക്കുന്ന പട്ടക്കാരൻ ശുശ്രൂഷകരും വിശ്വാസികളായ ശേഷം ജനങ്ങളും കാത്തുകൊള്ളപ്പെടുമാറാകേണ്ടമേ. ഞങ്ങൾ മൂന്ന് പ്രാവശ്യം ഉയരായിസോൻ എന്ന ഉച്ചത്തിൽ പറയുന്നു.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വിശ്വാസികളെ, ഒരുമിച്ച് ഈ പ്രാർത്ഥനയിൽ സംഗമിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിന് ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ദിനങ്ങൾ ഏറ്റവും പരിശുദ്ധമായി നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ദിവസങ്ങളാണ്. ഗുരുമാതാവായ പരിശുദ്ധ കന്യം അറിയാൻ പറ്റിയ മധ്യസ്ഥൻ അഭയം പ്രാപിച്ചുകൊണ്ട് ഒട്ടാകെ പ്രാർത്ഥനാപൂർവം ഈ ദിവസങ്ങളെ ക്രമീകരിക്കുന്നു. ഗോമ്പിന്റെ എല്ലാ നന്മകളും നൽവരങ്ങളും നമ്മരാൻ ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നോമ്പ് അനുഷ്ഠിക്കുമ്പോഴ് മാതാവിന്റെ മധ്യസ്ഥത എല്ലാ വിശ്വാസികൾക്കും അത് കാവലും കോട്ടയുമായിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമുക്ക് ലഭിക്കുന്ന കാവൽ എന്നതിനേക്കാൾ ഉപരിയായി ലഭിച്ചിട്ടുള്ള ജീവിതത്തിലെ നല്ല അംശങ്ങളെ പിൻപറ്റുവാൻ തക്കവണ്ണം ഉള്ളൊരു സാധ്യതയായിട്ടാണ് പരിശുദ്ധ സഭ എല്ലാ വിശ്വാസികളും ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പ്രാപ്യമാക്കി എടുക്കണം എന്ന് നിഷ്കർഷിക്കുന്നത്. അത് മധ്യസ്ഥ അർപ്പിച്ചുകൊണ്ട് കുറെ നൽവരങ്ങളെ ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായി അമ്മ ജീവിതത്തെ പഠിപ്പിച്ചിട്ടുള്ള നല്ല നന്മകളെയൊക്കെ നമ്മൾ മാതൃകയാക്കിക്കൊണ്ട് പോകാൻ തക്കവണ്ണുള്ള ഒരു ഉൾപ്രേരണയായിട്ടാണ് ഈ നോമ്പ് അനുലസിക്കേണ്ടത്. നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ നോമ്പ് അങ്ങനെയായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ആശ്രമത്തിൽ കബറടങ്ങിയ ദിവസത്തിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ സഭയ്ക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ്. റീത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായ ഇവാനു സിരുമേനി ഒക്കെ അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസികളെ ഈ സഭയുടെ വിശ്വാസത്തിൽ നിലനിർത്തുവാനും അതുപോലെ തന്നെ സഭയുടെ ആസ്ഥാനങ്ങളും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളും ഒക്കെ ഈ സഭയ്ക്ക് നിലനിർത്തുവാൻ തക്കവണ്ണം അദ്ദേഹം ദൈവസന്നിധിയിൽ ശൈലികളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത ശൈലി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. അതിനേക്കാൾ ഉപരി വളരെ താഴ്മയുടെയും വിനയത്തിന്റെയും പ്രാർത്ഥനയുടെ ഏറ്റവും സമുന്നതമായ നൽവരങ്ങളുടെയൊക്കെ ഒരു നല്ല അടിസ്ഥാനമായിരുന്നു ദേവദോ ത്രിവേണി എന്നുള്ളത്. ഒരുപക്ഷെ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അതറിയാം. ഒരു സഭയെ മുഴുവൻ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തെ മുഴുവൻ ആത്മീയതയുടെ നല്ല ശോഭയിൽ ക്കവണ്ണം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ജീവിതത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള നല്ല പിതാക്കന്മാരൊക്കെയാണ് നമ്മുടെ ഈ സഭയുടെ മാതൃകയും ശക്തിയും എന്നുള്ളത് നമുക്കറിയാം. തീർച്ചയായിട്ടും ആ പിതാവിനെ കൃത്യമായിട്ട് ഓർക്കുന്നു. ആ പിതാവിന്റെ മധ്യസ്ഥയില് ഈ സമയത്ത് യാചിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രസംഗിക്കുന്നത് ഞാൻ തന്നെ ആയതുകൊണ്ട് തുറന്ന് ഒന്നും പറയുന്നില്ല. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം സമർപ്പിച്ചുകൊണ്ട് തുറന്നുള്ള തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. 18-ാമത്തെ ഗീതം. അഴലേറും ജീവിതം അരുവിൽ നീ തളരുകയോ? ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും തളരണ്ട, നിന്നെ വിളിക്കുമ്പോൾ ഉത്തരമരളുന്ന ഒരു സ്വർഗത്തിലെ അപ്പൻ എന്റെ കൂടെയുണ്ട്. അപ്പൻ ഉള്ളിടത്തോളം കാലം നീ ഒന്നും ഭയപ്പെടണ്ട എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് ശുശ്രൂഷ തുടരാം. ദയവായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും വീണ്ടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ മ്യൂട്ട് ചെയ്ത് ഇതിൽ സംബന്ധിക്കാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രമിക്കുക. സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ
ജീവിതം.
കൃപ ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രിയ ദൈവത്തിന്റെ വലുതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അന്നിയ വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സംഭവത്തിൽ വേറൊരു അച്ഛനാരും പ്രസംഗിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷെ ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛൻ്റെ അസൗകര്യം പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് പ്രസംഗിക്കാൻ തക്കവണ്ണം തീരുമാനിച്ചു. അതാണ് ഞാൻ ഇങ്ങനെ ആവശ്യം വരുമ്പോഴും പ്രിയപ്പെട്ട ഐസക്കത്തിനെയാണ് വിളിക്കാറുള്ളത്. പക്ഷെ കഴിഞ്ഞ ആഴ്ച അച്ഛനെ പ്രസംഗിക്കുകയായിരുന്നു. വീണ്ടും അച്ഛനെ പെട്ടെന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചതിനെ ഞാൻ തന്നെ ആളെ കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഉപദ്രവിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ പ്രസംഗിക്കാനായിട്ട് എന്നെ ചുമതലപ്പെടുന്നത് മാത്രം. ഞാൻ രണ്ടാഴ്ച മുമ്പ് പള്ളിയിൽ പ്രസംഗിച്ച ഒരു ചിന്ത തന്നെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത് കേട്ട ആളുകളൊക്കെ എന്റെ അടുത്തുണ്ടെങ്കിലും ഒരു ആവർത്തന ഗ്രസത തോന്നുമെങ്കിലും നമുക്ക് പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ട് കേട്ടതൊക്കെ മറന്നു പോകാനുള്ള കഴിവ് ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഭാഗ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും ആ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ആരാധനാ ദിനങ്ങളിലൊക്കെ നമ്മൾ സാധാരണ ഈ രണ്ടു മൂന്ന് ഞായറാഴ്ചകളായിട്ട് പള്ളിയിൽ പ്രധാനമായിട്ട് വായിക്കുന്ന വായനയുടെ പ്രധാനപ്പെട്ട സാരാംശം ഈ വിനയത്തെ പറ്റിയും താഴ്മയെ പറ്റിയും പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലെ. കർത്താവ് ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ അതിന്റെ മുഖ്യാസനം നോക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് കർത്താവോ പറഞ്ഞായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാര് കർത്താവിന്റെ അടുത്ത് വന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇങ്ങനെ ഈ വളരെ വിനയത്തെ പറ്റി പറഞ്ഞാൽ മനുഷ്യന്റെ താഴ്മയും അല്ലെങ്കിൽ താഴ്മയിൽ കൂടി അവൻ എടുത്ത് നേടിയെടുക്കേണ്ടുന്ന ഔന്നിത്യത്തെ പറ്റി വളരെ പ്രാധാന്യം കർത്താവ് കൽപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു ഒരു ചിന്ത പ്രത്യേകിച്ച് കർത്താവ് പ്രസംഗിച്ച പ്രസംഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മനുഷ്യൻ സംശീകരിക്കേണ്ട ഒരു വലിയ ഭാവം താഴ്മയുടെ. പക്ഷെ മറ്റ് പാപങ്ങളെയൊക്കെ നമ്മൾ വലിയ പാപങ്ങളായിട്ട്, എല്ലാ പാപങ്ങളും പാപങ്ങൾ തന്നെയാണെങ്കിലും അഹങ്കാരത്തെ വലിയ പാപമായിട്ട് പലരും കരുതാറില്ല, അത് അഭിമാനമായിട്ടാണ് പലരും കരുതാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ കർത്താവ് ഏറ്റവും കൂടുതൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത മനുഷ്യന്റെ ഏറ്റവും വലിയ പാപം അഹങ്കാരമായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പലയിടത്തും. അത് വ്യഭിചാരമോ മോഷണമോ അല്ലെങ്കിൽ ഒന്നും ശരിയാന്നുള്ളതല്ല, അങ്ങനെയൊക്കെ ചെയ്തവരെ കർത്താവ് ശാസിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് മകനെ മകളെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കുറെ കൂടെ ഒക്കെ ഒരു. പക്ഷെ ഈ അഹങ്കരിക്കുന്ന മനുഷ്യനെ കർത്താവ് വളരെ 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 ദേഷ്യത്തോടു കൂടിയ ദാക്ഷ്യത്തോടു കൂടിയ അവരെ തിരുത്തുകയും ശാസിക്കുകയും പരീക്ഷന്മാരിലൊക്കെ കർത്താവ് വളരെ അവരെ വളരെ ഇതായിട്ടുള്ള പദങ്ങളൊക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അവരെയൊക്കെ വെള്ളം തേച്ച ശവക്കലറകളെ എന്നൊക്കെ പറഞ്ഞ് കർത്താവ് അവരെ പല പദപ്രയോഗങ്ങളെ കർത്താവ് ഉപയോഗിക്കുന്നത് പോലും ഒരു കാരണത്രമാത്രം കർത്താവ് അഹങ്കാരത്തെയൊക്കെ വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ദൈവത്തെ അറിയുന്ന മനുഷ്യരൊക്കെ വിശ്വാസത്തിലും എളിമയിലും താഴ്മയിലും ഒക്കെ ജീവിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. ദൈവമാതാവിന്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണെങ്കിൽ നോമ്പ് നോക്കുകയാണ്. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ നോമ്പൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മളിൽ ഏറ്റവും കൂടുതൽ ഈ മാതാവിന്റെ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന പ്രാർത്ഥനയുടെ വിഷയം ഈ അമ്മ പഠിപ്പിച്ച ജീവിതത്തിന്റെ ആ സരളിതമായ ജീവിത ഭാവങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതാണ്. മധ്യസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ പലരൊക്കെ ധരിച്ചിരിക്കുന്നത് നല്ല ജോലി കിട്ടാനും നല്ല വിദ്യാഭ്യാസം കിട്ടാനും ഒക്കെയാണ് മധ്യസ്ഥത. അതൊക്കെ ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ നമ്മളിൽ ഏറ്റവും കൂടുതൽ പ്രയോജനീഭവിക്കുന്ന ഈ നോമ്പുകളിൽ കൂടിയൊക്കെ ഈ മാതാവ് പഠിപ്പിച്ചിട്ടുള്ള ജീവിതത്തിൽ കാണിച്ചിട്ടുള്ള വിനയത്തിന്റെയും പ്രത്യേകിച്ച് മാതാവിന്റെ നാമധേയത്തിൽ കൂടുന്ന സ്ത്രീ സമാജ സഹോദരിമാരൊക്കെ കൂടുതൽ ഈ ഒരു വിഷയത്തെ പറ്റി ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണെന്നാണ് എന്റെ ഒരു വിചാരം. അതുകൊണ്ട് ഇന്നത്തെ ഒരു ചിന്തയ്ക്ക് പ്രധാനമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആഴ്ച മുമ്പ് വായിച്ച വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യങ്ങളാണ്. വളരെ സുപരിചിതമാണ് ഈ വാക്യങ്ങൾ. അറ്റ് ദാറ്റ് ടൈം ഡിസൈപ്പിൾസ് കം ടു ജീസസ് സേയിങ്, ഹു ദെൻ ഈസ് ഗ്രേറ്റസ് ഇൻ ദ കിങ്ഡം ഓഫ് ഹെവൻ? ദെൻ ജീസസ് കോൾഡ് എ ലിറ്റിൽ ചൈൽഡ് ടു സെൻഡ് ഹിം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദം. Assuredly I say to you, unless you are converted and become as a little children, you will by no means enter the kingdom of heaven. Therefore, whatever humbles himself as a little child is the greatest in the kingdom of heaven. അമാഴികൾ ശിഷ്യമാർ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവരുടെ ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു എന്ന് പറഞ്ഞു. വേദോസം വായിക്കുമ്പോഴും വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യവും അതിനേക്കാൾ ഉപരി വളരെ അത്ഭുതകരമായ ഒരു ഉത്തരവുമായിട്ടാണ് ഈ ചോദ്യത്തെ ഉത്തരത്തെയും ഇത് വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ചോദിക്കുക, വാസ്തവത്തിൽ ശിഷ്യന്മാര് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോവുക കർത്താവിനോട് ചേർന്ന്
നടന്നു പോകുമ്പോൾ പല കാര്യങ്ങളും അവർ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അങ്ങനെ ചോദിച്ച കൂട്ടത്തിലുള്ളൊരു ചോദ്യം തന്നെയാണ്, ഒരു സാധാരണ ചോദ്യം, കർത്താവ് സ്വർഗ രാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാകുന്നു. ഈ ചോദ്യം കർത്താവിന് ഇഷ്ടപ്പെട്ട് കാണുമോ ഇഷ്ടപ്പെട്ടിട്ടില്ലയോ? അവിടെ ചോദിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട
വെള്ളം പോലെ
കിട്ടി കഴിഞ്ഞാല് ഈ വേറെ സ്ഥല സമയത്ത് ഇവർ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? ഒരുമിച്ച് നടന്നു പോകുമ്പോൾ അവരുടെ ഒരു തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആ തർക്കം എന്താണ്? ഞങ്ങളിൽ ആരാണ് വലിയവൻ? ആ വലിയവൻ എന്നുള്ള ആ ഒരു ചിന്ത, തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ഈ ലോകത്തിൽ ആരാണ് വലിയവൻ എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് കർത്താവരെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഈ ലോകത്തിൽ വലിയവനാകാനായിട്ട് അഹങ്കാരത്തോടുകൂടി പ്രവർത്തിക്കാൻ. പക്ഷെ ഇന്ന് മനുഷ്യൻ ആത്മീകത ഉപയോഗിക്കുന്നത് പോലും ഈ ലോകത്തിൽ
വലിയവനാകാനാണ്.
പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സഭകളിലൊക്കെ, എല്ലാ സഭകളിലും സഭയുടെ സ്ഥാനത്തൊക്കെ എത്താനായിട്ട്, സഭയുടെ വലിയ സ്ഥാനത്ത് പറഞ്ഞ ആത്മീയ സ്ഥലങ്ങളിലല്ല, ഭൗതികമായിട്ടുള്ള അധികാരങ്ങളിലൊക്കെ എത്തിപ്പെടാനായിട്ട് മനുഷ്യൻ കാണിക്കുന്ന സ്വതന്ത്രങ്ങളും അല്ലേ, വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇലക്ഷനും മറ്റു കാര്യങ്ങളും എന്തുമാത്രം കാര്യങ്ങളാണ് നടക്കുന്നത്. ിൽ വലിയവനാകാൻ ഇന്ന് മനുഷ്യൻ കാണിക്കുന്ന പല കുതന്ത്രങ്ങളും അവന് അവന്റെ തനിമ നഷ്ടപ്പെടുത്തുന്ന ഒരു തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് ആരും മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. ആത്മീയ തലങ്ങളിൽ ഭരണകാര്യങ്ങളിലൊക്കെ വലിയവനാകാത്ത മനുഷ്യൻ കാണിക്കുന്ന പല കുതന്ത്രങ്ങളിലും അവന്റെ അവന്റെ തനിമ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കർത്താവ് സ്ഥലങ്ങളിൽ അവരെ അവരെ തിരുത്തുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവന് സ്വയം താഴ്ത്തുക, മറ്റുള്ളവരുടെ കാല് കഴിഞ്ഞിരുന്നത്തോളം വിനയമാകാൻ പറഞ്ഞ് വളരെ ശക്തമായിട്ട് അവരെ വിമർശിക്കുകയും ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം ഇതാണ്, ഈ ലോകത്തിൽ വലിയവനാകാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുന്നത് ഒരു പക്ഷേ സ്വാഭാവികമായി നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമായിട്ട് ഉയർത്തുന്ന മനുഷ്യരുണ്ട്, അതായിക്കോട്ടെ. പക്ഷേ അർഹതയില്ലാത്ത അനർഹമായ സ്ഥാനങ്ങളിൽ ബലം പ്രയോഗിച്ചുകൊണ്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരിക്കലും ദൈവികമായി അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പക്ഷെ ഇവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നത് ഇവിടെ വലിയവനാകുന്ന കാര്യമല്ല, പിന്നെ ഇവിടെ വലിയവനാകാനായിട്ട് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകാനായിട്ട്. അപ്പൊ സ്വർഗരാജ്യത്തിൽ ഒരു മനുഷ്യൻ വലിയവനാകണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിട്ട് തന്നെ കർത്താവ് കാണുക. അതുകൊണ്ട് അവരെ വഴക്ക് പറയുന്നൊന്നുമില്ല. സ്വർഗരാജ്യത്തിൽ എങ്ങനെ വലിയവനാകണം എന്നുള്ളതിനൊരു മാർഗം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ മാർഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഏറ്റവും മനുഷ്യരെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ഒരു മാർഗം തന്നെ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ല. സാധാരണ ഗതിയിൽ ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കുക, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകാനായിട്ട് എന്ത് ചെയ്യണം? ഞങ്ങൾ അച്ഛന്മാരോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ പറയും, ചിലപ്പോൾ പറയും തിരുവേലിയാകണം, അച്ഛനാകണം, അല്ലെങ്കിൽ ഇല്ലേ സ്വാഭാവികമായിട്ട് പറയും. ചില മനുഷ്യർ വിചാരിക്കുന്നത് നമ്മൾ വേദപുസ്തകമൊക്കെ ഒരുപാട് വായിച്ചു കഴിഞ്ഞാല് ചിലപ്പോ എന്റെ എന്നെ കേൾക്കുന്ന ഈ ആളുകൾ 4-5 പ്രാവശ്യം വേദപുസ്തകം വായിച്ച് തീർത്തവരുണ്ട്, അവകാശപ്പെടുന്നവരുണ്ട്. ചില തിരുവേലിമാരെ കണ്ടിട്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാമോദിസം നടത്തിയതായിട്ട് അവകാശപ്പെടുന്നത്, ഞാനിപ്പോ 9,900 മാമോദിസയാണ് നടത്തുന്നത്, ഒരുപാട് മാമോദിസം നടത്തിയാലായിട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുന്ന ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ചിലരൊക്കെ ഇങ്ങനെ സാമൂഹികമായ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാല് സ്വർഗരാജ്യത്തിൽ വലിയവനാകും എന്ന് ചിന്തിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഇതൊന്നും വേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം ആരും പറയരുത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കരുത് എന്നല്ലേ പറഞ്ഞത്, എപ്പോഴും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വലിയവനാകും. ഒരുപക്ഷെ ഈ ഒരു ചോദ്യം ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ സ്വാഭാവികമായി ഞാനും നിങ്ങളും ഒക്കെ ക്രിസ്തുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരവിതാണ് അല്ലേ? കാരണം ഇതൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയവനാകും. അങ്ങനെ എന്ന് പറഞ്ഞാലും ഒരുപാട് വേദവസം വായിക്കുകയും പ്രാർത്ഥിക്കുകയും നോക്കി നോക്കി ഇതൊക്കെ വേണം. പക്ഷെ ഇതൊന്നും കർത്താവ് പറഞ്ഞില്ല അല്ലെ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലവും കർത്താവ് പറഞ്ഞില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോയിട്ട് ലോകത്തിൽ ഒരു മതത്തിന്റെയും വക്താക്കൾ പഠിപ്പിച്ച ഒരു സ്ഥലങ്ങളും കർത്താവ് പറഞ്ഞില്ല. വേദങ്ങളിലാണെങ്കിലും ഋഗ്വേദങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ ഖുറാനിലാണെങ്കിലും ഇവിടൊക്കെ ഒരുപാട് നല്ല സംശയിക്കാൻ ആശയങ്ങളുണ്ട്. പക്ഷെ ഇവരാരും പറഞ്ഞ ഒരു കാര്യവും കർത്താവ് പറഞ്ഞില്ല. പറഞ്ഞ ഏറ്റവും ചെറിയൊരു കാര്യമാണ്, ഏറ്റവും അത്ഭുതകരമായ കാര്യമാണ്, ഒരു ശിശുവിനെ പോലായി തീരാനാ പറഞ്ഞത്. ഒറ്റ വാക്കിൽ വളരെ എളുപ്പം ഒറ്റ വാക്കിൽ പറഞ്ഞു. അത് അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലാകാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ വലിയ ഉള്ളതല്ല, സ്വർഗരാജ്യത്തിൽ എത്തി നോക്കാനെങ്കിലുള്ള സാധ്യത നിങ്ങൾക്കുണ്ടാവും. അത് വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു 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 വലിയ സംഗതിയാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ തിരിച്ച് ശിശുക്കളെ പോലെ ആയി തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയും. വാസ്തവത്തിൽ എന്താണ് ഒരു ശിശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത്? അതിൽ കുറെ ഒത്തിരി ഉത്തരവാണ്. നിങ്ങൾ പറഞ്ഞ ഏത് ഉത്തരവ് ശരിയായിരിക്കും? നിഷ്കളങ്കതയും വിനയവും ഒക്കെ
സംശയമുള്ളൂ.
പക്ഷെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളൊരു കുഞ്ഞിൽ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഒരു കുഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളാണ്. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ജനിച്ചിട്ട് അന്ന് പോലെ എപ്പോഴും ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു പഠിപ്പിച്ചു പഠിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ ധാരണ നമുക്ക് മാത്രമേ ഉള്ള അറിവുകള്, എനിക്ക് അങ്ങനെയുള്ള നമ്മുടെ ബാഹ്യമായ അറിവുകളെ പൊളിച്ചെടുത്ത് കൈ ഒരൊറ്റ വാക്യത്തിൽ കൂടി. അറിവിൽ അഹങ്കരിക്കുന്നവര്, വിദ്യാഭ്യാസത്തിൽ അഹങ്കരിക്കുന്നവര്, അവന്റെ ചാരിതയിൽ അഹങ്കരിക്കുന്നവര്, ലഭിച്ച പട്ടത്തിൽ അഹങ്കരിക്കുന്നവര്, അങ്ങനെ ഒരു ആയിരിക്കുന്ന സ്ഥാനങ്ങളുടെ ഔന്നിത്യങ്ങളിൽ പ്രശോഭിക്കുന്നതിൽ അഹങ്കരിക്കുന്ന മനുഷ്യ ഭാവങ്ങളെയും ഭാവനകളെയും സങ്കല്പങ്ങളെയും ഒക്കെ പൊളിച്ചെടുത്ത് ചെയ്യുന്നത് കാണുന്ന ഒരു മെത്രാപോലിത്തയുടെ സ്ഥാനമോ അല്ലെങ്കിൽ ഐ എസ് കാരുടെ സ്ഥാനമോ ഒരു ഡോക്ടറുടെ സ്ഥാനമോ ഇതൊന്നും അല്ല എന്റെ മുമ്പിൽ വലിയ സ്ഥാനം. ഇതൊക്കെ വലുതായി ഇതൊക്കെ വലുതായിക്കോട്ടെ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ എന്റെ മുമ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഒരു ശിശുവിനെ പോലെ നിങ്ങളായിത്തീരുക. ഒരു ശിശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു ശിശുവിന്റെ ഭാവത്തെ അല്ലെങ്കിൽ ഒരു അപ്പന്റെ കയ്യിലിരിക്കുന്ന ഒരു ശിശുവിന്റെ ഭാവത്തെ നിങ്ങൾ സംശയിക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംഗതി, എനിക്ക് ഈ കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. സാധാരണ വിശുദ്ധ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ വളരെ ഇതായിട്ട് പറയാനല്ല, കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന നോക്കി ചില മാതാപിതാക്കൾ പറയാറുണ്ട്, അച്ഛൻ ഇങ്ങനെ അച്ഛൻ വരുന്ന നോക്കിയിരിക്കുക അത് എടുക്കാനായിട്ട്. എനിക്ക് ഇത്തിരി സന്തോഷമാണ്. കുഞ്ഞുങ്ങളെ നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. എത്ര തിരക്കിനിടക്കാല ആളുകളുടെ സംസാരത്തിനിടക്കാൽ ഒരു കൊച്ചു കുഞ്ഞായിട്ട് വന്ന് എടുക്കും, അത് പള്ളിയിലെ തന്നെ കുപ്പായിട്ടുണ്ട് അതിനെ എടുത്ത് തുമ്പോ കൊടുക്കും. എല്ലാ അച്ഛനും, ഞാൻ മാത്രം ഒന്നുമല്ല എല്ലാ അച്ഛന്മാരും അങ്ങനെ ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങളോടൊരു പ്രത്യേക ഒരു ആകർഷണവും ഒരു അട്രാക്ഷനും ഉണ്ട്. ചിലപ്പോഴീ ഈ കൂസായി പ്രാപിക്കാനൊക്കെ ഞാൻ എന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത വന്നു, ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ ചിരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കൂസായി കൊടുക്കുമ്പോഴേ ഞാൻ തിരിച്ചാണ് ചിന്തിക്കാറുള്ളത്. അത് ചെയ്യുമ്പോൾ തന്നെ ഈ കുഞ്ഞിൽ നിന്ന് ഒരു ശക്തി എന്നിലേക്ക് വരുന്നതായിട്ട് ഞാൻ ആഗ്രഹിക്കാറും പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞത് പ്രാർത്ഥിക്കും. ഒരു കുഞ്ഞിന്റെ ചിരത്തിൽ കൈവെക്കുമ്പോൾ കാരണം എനിക്ക് അവിടെ വെച്ച് തോന്നാറുള്ളത് ഇതുമേ, കാരണം എന്നെക്കാൾ എത്രയോ എത്രയോ നിഷ്കളങ്കതയും എത്രയോ വിശുദ്ധിയും ഒരു കുഞ്ഞു ാണല്ല ആ കുഞ്ഞിന്റെ ചിരത്തിൽ ആ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പലപ്പോഴും തോന്നാറ്. പിന്നെ ലഭിച്ച ഒരു പട്ടത്തത്തിന്റെ ജീവനത്തിന്റെ ആ ഒരു ഇതിലായിരിക്കാം നമ്മളത് കുഞ്ഞുങ്ങളുടെ ചിരത്തിൽ അച്ഛന്മാരെ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. അത്രമാത്രം നിഷ്കളങ്കതയാണ് ഒരു കുഞ്ഞ്. കാരണം അതൊരു കുഞ്ഞെന്ന് പറഞ്ഞൊന്നും ലോകത്തിൽ ഒരു മാലിന്യങ്ങളും ഒരു പാപങ്ങളും ഒന്നും ഏശാത്ത ഒരു ഒരു നിറമാണ്. അതുകൊണ്ട് നമ്മളെ കാണുന്നതിനേക്കാൾ ഒരു കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കറിയാം, ഈ പൗലോസ് മാർ ഗ്രിഗോറിയസ് ത്രിവേണിയുടെ ഒക്കെ ജീവിതചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര വലിയ മനുഷ്യർ അടുത്ത് ചെന്നാലും അദ്ദേഹം വളരെ ദേഷ്യപ്പെടും. ഇതിനൊരു ഒരു മറ്റു സഭയിലെ ഒരു ത്രിവേണി ഞാൻ കേട്ടിട്ടുണ്ട് സംഭവം. ത്രിവേണി തോന്നുന്നു അപ്പൊ ത്രിവേണി ഇങ്ങനെ ഒരു വിഷയത്തെ പറ്റി വളരെ ഗഹനമായിട്ട് പഠിച്ച് വായിച്ചിരുത്തിച്ചോണ്ടിരുന്നപ്പോഴേ ത്രിവേണി കയറി വന്നേ. ത്രിവേണി വാതിൽ മുട്ടി കഥ പറഞ്ഞപ്പോഴത്തേക്ക് വളരെ മോശമായിട്ട് ഗ്രിഗോറിയസ് ത്രിവേണി റിയാക്ട് ചെയ്തു. ആരാന്ന് പോലും അറിഞ്ഞില്ല ത്രിവേണി. കാരണം ഇത് വന്നത് പൊട്ടിയത് ത്രിവേണിയാണോ അദ്ദേഹം അറിയുന്നില്ല. കൂടെ ഇരുന്ന ഡ്രൈവർക്ക് താഴെ ഇരുന്ന് മനസ്സിലായി, അല്ലെ ചെമാച്ചന് കൂടെ പക്കത്തെ ചെമാച്ചന് മനസ്സിലായി എന്തോ കമ്പികേറുണ്ട്. പിന്നീട് ഈ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞ് ശാന്തമായിരിക്കുന്ന അവസരത്തിൽ തിരുമേനി ഗ്രിഗോറി തിരുമേനിയോട് ചെമാച്ചൻ പറഞ്ഞു, തിരുമേനി ഇന്ന തിരുമേനി തിരുമേനി കാണാമോ? അയ്യോ ഞാൻ അറിഞ്ഞിരുന്നല്ലോ, എന്തെങ്കിലും പറഞ്ഞു കാണുമായിരിക്കും. എന്നിട്ട് തിരുമേനി വണ്ടി എടുത്ത് അവിടെ പോയി ക്ഷമ പറഞ്ഞ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഗ്രിഗോറി തിരുമേനി പോലും വായിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഒരു കുഞ്ഞി അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരുമേനി എല്ലാം മറന്ന് കുഞ്ഞിനെ എടുക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര മാത്രമുള്ള മനുഷ്യരുടെ മനസ്സിൽ പോലും ഒരു കുഞ്ഞി അടുത്ത് വരുമ്പോഴത്തേക്ക് അവരിലുണ്ടാകുന്ന ഭാവമാറ്റം എല്ലാ മനുഷ്യരെയും ആകർഷിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഒരു ശിശുവിനെ പോലെ ആയിത്തീരുക. അപ്പൊ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത കൃഷി പ്രതീക്ഷിക്കുന്നത് നന്മയോടുകൂടി മറ്റുള്ള മനുഷ്യരെ ആകർഷിക്കത്തക്കോളുണ്ട് ഭാവങ്ങളിൽ. നമ്മുടെ വിദ്യാഭ്യാസങ്ങളോ നമ്മുടെ അറിവുകളുടെ പ്രസംഗങ്ങളോ ഒന്നും കുറച്ചൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ അധികമൊന്നും വലിയ മനുഷ്യരിൽ സ്വാധീനം ചെലുത്തുവാൻ ആകർഷിക്കാനോട് സാധിക്കുകയില്ല. ഒരു ശിശുവിനെ പോലെ അങ്ങനെ ആയിത്തീരുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംഗതിയാണ്. രണ്ടാമതായിട്ട് നേരത്തെ ഓർമ്മിച്ചതുപോലെ ഈ ഒരു കുഞ്ഞ് അടുത്ത് വരുമ്പോൾ ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള സംഗതിയാണ്, ഒരു കുഞ്ഞ് അടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു ഒരു രണ്ട് മാസം മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഞാൻ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഒന്നും അറിയാതെ പോലെ തന്നെ എന്റെ കയ്യിൽ ആ കുഞ്ഞ് വരാറുണ്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് വേറൊരു ആള് വന്ന് ഈ കുഞ്ഞിനെ എടുക്കുമ്പോഴും ആ കുഞ്ഞ് ഒരു വിഷമവും സങ്കടവും കാണിക്കാൻ അവരുടെ അടുത്ത് പോകും. പക്ഷെ ഈ കുഞ്ഞ് ഒരു ആറ് ഏഴ് എട്ട് മാസം പ്രായം കഴിയുമ്പോൾ ഈ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഈ കുഞ്ഞ് അടുത്ത് വരാറില്ല. നേരെ അതിന്റെ അമ്മയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ അടുത്തോട് ചായും. പിന്നെ ചിലപ്പോൾ നിർബന്ധിച്ചൊക്കെ പിടിച്ചാൽ ചിലപ്പോൾ എടുക്കുമായിരിക്കും, ചില പിള്ളേരെങ്കിലും നിർബന്ധിച്ചെടുത്താൽ കരയുകയും ചെയ്യും. കാരണം അറിയാം, 6-7 മാസം കഴിയുമ്പോഴത്തേക്ക് ഈ മാതാപിതാക്കളെ പറ്റിയുള്ള തിരിച്ചറിവ് ഈ കുഞ്ഞുങ്ങൾക്ക് കുറെ കൂടെ ശക്തമാകും. ഇനി മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞു മാറുമ്പോൾ അതേ സുരക്ഷിതത്വം ആ അമ്മയുടെ അപ്പന്റെയും ഇരിക്കുമ്പോൾ ആ കുഞ്ഞ് മാനസികമായിട്ട് അത് നമ്മൾ കണ്ടുകൊണ്ട് പറയാൻ മനസ്സിലാക്കാനോ ഒന്നും പറ്റുന്നതിൽ അപ്രമായ ഒരു അഭേദ്യമായ സുരക്ഷിതത്വ വലയമുണ്ട്. അതിന് മാറുമ്പോഴേ കുഞ്ഞിന് ഫീൽ ചെയ്യുന്ന പറയുന്നത്. അതുകൊണ്ടാണ് ഈ മറ്റൊരാൾ എപ്പോഴും കാണുന്ന ആളാണ് അല്ലെങ്കിൽ അതുപോലെ പരിചരിക്കുന്ന അപ്പത്തിനോ അമ്മച്ചിയോ അങ്ങനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത്രയും ഫീൽ ചെയ്യും. പക്ഷേ രണ്ടാമത് ഒരാള് ഈ കുഞ്ഞിനെ എടുക്കാൻ വരുമ്പോഴത്തേക്ക് അല്പം തിരിച്ചറിവാകുമ്പോൾ മാതാപിതാക്കളെ പറ്റി അല്പം, ഞാൻ പറയുന്നത് പൊതുവായിട്ട് എല്ലാവരും ആണെന്നുള്ള ഞാൻ പറഞ്ഞത്, പക്ഷെ ജനറലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന സംഗതിയാണ്. ഇപ്പൊ 2-3 മാസം പ്രായം കഴിയും ശേഷമുള്ള കുഞ്ഞുങ്ങൾ 6-7 മാസം ഒക്കെ ആകുമ്പോൾ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കുഞ്ഞെടുത്താൽ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ കരയാറുണ്ട്. കാരണം മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ അകലുന്ന ഒരു ചിന്ത ഇതിന്റെ മനസ്സിലുണ്ടാകും. ഒരു കുഞ്ഞിൽ ഒരു ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിൽ ഉണ്ടാകേണ്ടത് അനുഭവം ഇതാണ്. കാരണം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു വ്യക്തി മാറ്റപ്പെടുമ്പോൾ ഈ അമ്മയുടെ അല്ലെങ്കിൽ അപ്പന്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് മാറുമ്പോൾ ഉണ്ടാകുന്ന അതേ അകൽച്ചയുടെ വേദന തിരിച്ചറിയുമ്പോഴാണ് ശരിക്കും ദൈവത്തെ ഒരു ഒരു വ്യക്തി സ്നേഹിക്കുന്നത് തിരിച്ചറിയണം. അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ ഞാൻ അകലുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ടായാൽ അത് വല്ലാത്തൊരു നൊമ്പരമാണ്, അത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ആ അസ്വസ്ഥത തിരിച്ചറിയുന്ന സ്ഥലത്തിൽ ദൈവവുമായിട്ട് ബന്ധമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ക്രിസ്തുവിന്റെ കയ്യിലിരിക്കുന്ന ഒരു ശിശുവാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ പാപം ചെയ്യാനായിട്ടുള്ള തലങ്ങളിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സുഖലോൽപ്പതകളിൽ നമ്മൾ അകപ്പെട്ട ദൈവത്തെ മറക്കുന്നുണ്ടെങ്കിൽ അതൊരു വേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് ഈ നമ്മൾ ദൈവത്തിന്റെ കയ്യിൽ ആയിരിക്കുമ്പോഴാണ്. അതായിരിക്കാത്ത ഒരു മനുഷ്യൻ ഒരിക്കലും അതൊരു വേദന തോന്നുകയല്ല. ഏതെങ്കിലും ഒരു പാപം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനെ നമ്മൾ വാക്കുകൊണ്ട് ദൂഷിക്കാനായിട്ട് പോകുമ്പോൾ ആരെങ്കിലും ഒരു മനുഷ്യനെ കുറ്റം പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, എന്നെ ഞാൻ ദൈവത്തിൽ നിന്ന് അകലുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരവസ്ഥയാണെങ്കിൽ അതൊരു വേദനയായിട്ട് നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമുക്ക് അനുദപിക്കുവാനും അനുതാപത്തോടെ വീണ്ടും ദൈവസ്ഥാനത്തിൽ പാപം എടുത്തു പറഞ്ഞ് അപ്പന്റെ ഒരു ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ അപ്പന്റെ നെഞ്ചിലെ ചൂടിൽ നിന്നും അല്ലെങ്കിൽ അമ്മയുടെ നെഞ്ചിലെ മാർവിടത്തിലെ ആ ആ ചൂടിൽ നിന്നും അകലുക എന്നുള്ളതിന്റെ അർത്ഥം. അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണം. ഈ ലോകത്തിൽ എന്ത് നമ്മളെ ആ തലത്തിൽ നമ്മളെ മാറ്റുന്നുണ്ടോ അതിനെപ്പറ്റി നമ്മൾ തിരിച്ചറിവുള്ളവരായിരിക്കും. ഒരു അമ്മയുടെ അല്ലെങ്കിൽ അപ്പന്റെ കയ്യിലിരിക്കുന്ന ഒരു ശിശുവിന്റെ പ്രത്യേകത അതാണ്. ഈ മാതാപിതാക്കളെ പറ്റി ആ കുഞ്ഞിന് തിരിച്ചറിവ് ആകുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് അകലുമ്പോൾ അതൊരു അകൽച്ചയായിട്ട് അതിന് അനുഭവപ്പെടും. അപ്പൊ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിനെ ദൈവം നമ്മളെ അങ്ങനെ സ്നേഹിക്കുന്നത് കേട്ടോ, നമ്മളെപ്പോഴും തിരിച്ചറിയില്ല. തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെയൊക്കെ മുടി നരച്ച് നമ്മൾ മരിക്കാറായി കഴിഞ്ഞാൽ പോലും ദൈവത്തെ സംബന്ധത്തോളം ഓരോ മനുഷ്യനും ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന് നമ്മുടെ പ്രായവരെ ചെയ്യുന്നില്ല, ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് മരിക്കുന്നവരെ പോലെ തമ്പുരാന്റെ കയ്യിൽ ഒരു ശിശുവായിട്ടിരിക്കാൻ നമുക്ക് സാധിച്ചാല് ഞാൻ പലപ്പോഴും കണ്ടു ഈ ബർമാത്രിമേനിയൊക്കെ ഇടപെടുമ്പോൾ ചിലപ്പം ഈ ചില കാര്യങ്ങളിലൊക്കെ ചില ശുണ്ഠിയായിട്ട് വർത്തമാനം പറയുമ്പോഴും ഒരു നിഷ്കളങ്കനായ കുഞ്ഞ് സംസാരിക്കുന്ന പോലെ തിരുമേനി സംസാരിക്കാറുള്ളത് അല്ലെ. അത് പല ഈവാന തിരുമേനി ഇതുപോലെ ജീവിച്ചിരുന്ന പല പിതാക്കന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരുടെ സംസ്കാരങ്ങളിൽ അവരുടെ സംസാരങ്ങളിലും അവരുടെ ചില പരാതികളിലും ഒക്കെ നിഷ്കളങ്കനായ കുഞ്ഞുങ്ങളുടെ സംസാര ശൈലി പോലെ അത്രമാത്രം ഏത് പ്രായത്തിലും തമ്പുരാന്റെ കരങ്ങളിൽ കുഞ്ഞായിട്ട് അവരുടെ പ്രാർത്ഥനാ ജീവിതം ഒരു ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. വലിയ പ്രാർത്ഥനക്കാരെന്നോ വലിയ ഇതൊന്നും ഈ അഭിനയങ്ങളുടെ ഒക്കെ ചില മനുഷ്യരൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം അഭിനയമോ ചില അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. സാധാരണക്കാരുടെയൊക്കെ വലിയ ഞാൻ പറയാറുണ്ട് ഞങ്ങൾ വലിയവരാണെന്നുള്ള ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. ഇതൊക്കെ ഒരു പോഷത്തിനാണെന്ന് പറയുന്നത് അതിന്റെ കാരണം ഈ ഭക്തിയുടെ ഈ മാനദണ്ഡങ്ങളൊക്കെ നമ്മുടെ പ്രകടനങ്ങളിലല്ലല്ലോ ദൈവത്തിന്റെ തിരിച്ചറിവിലാണ്. അപ്പൊ നമ്മൾ എത്ര പ്രകടിപ്പിച്ചാലും നമ്മൾ എത്ര വിശ്വാസം ഏറ്റു പറഞ്ഞാലും എത്ര പ്രസംഗിച്ചാലും എത്ര രോഗികളെ സൗഖ്യമാക്കി പന്തലുകളിൽ പോയി വലിയ കാര്യമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലെ ആത്മീയ അറിവ് അനുസരിച്ച് മാനദണ്ഡം കേട്ടിട്ടുണ്ട്. അതിന് ഈ പ്രകടനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നിഷ്കളങ്കമായിട്ട് ദൈവസ്ഥലത്ത് ജീവിക്കുക, ആരെ ഉപദ്രവിക്കാതിരിക്കുക, ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്യുക, പ്രാർത്ഥനയോടുകൂടി പിതാക്കന്മാരൊക്കെ കാണിച്ച നല്ല മാതൃകകളെ പിൻപറ്റി അവരെ അറിഞ്ഞ് ജീവിക്കാനോട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ നന്മയുടെ പുതുക്കം കണ്ടെത്താനൊക്കെ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത പോലെ നമ്മൾ ജീവിക്കുക, അതാണ് ക്രിസ്തു നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ച് ഞാൻ ഓർക്കുക, ഈ എത്ര പ്രായം കഴിഞ്ഞാലും ഒരു ദൈവത്തെ സംബന്ധമുള്ള കുഞ്ഞാണെന്നുള്ള കാര്യം ചിന്തിക്കുന്നത്. ഞാൻ പ്ലിമിത് സിനിമയിലൂടെ സെക്രട്ടറി ആയിട്ട് ഒരു 10-15 വർഷം മുമ്പാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ത്രിവേണി തിരക്കുകളൊക്കെ കഴിഞ്ഞ് വല്ലപ്പോഴും അമ്മയെ കാണാനായിട്ട് വീട് വെച്ച്, അമ്മയ്ക്ക് നല്ല പ്രായമാണ്, അമ്മയ്ക്ക് ആണ്ട് 90-95 വയസ്സൊക്കെ ആകുമ്പോഴേ നമ്മൾ മരിക്കുന്നത്. അപ്പൊ ത്രിവേണിക്ക് ആണ്ട് 10-70 വയസ്സുണ്ട്, 70-72-75 വയസ്സുള്ള എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. ഈ പ്രായത്തിലൊക്കെ ഞാനിങ്ങനെ തിരുമേനിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്, ഈ അമ്മ അമ്മയ്ക്ക് നടക്ക പ്രായമൊക്കെ ആയതുകൊണ്ട് കൂലിയാണ് നടക്കുന്നത്. തിരുമേനി വീട്ടിൽ ചെല്ലുമ്പോൾ തിരുമേനി അവിടെ റിലാക്സ് ചെയ്യാനായിട്ട് പറമ്പിലൊക്കെ ഇങ്ങനെ നടക്കും. ഈ തിരുമേനി നടക്കുമ്പോൾ ഈ അമ്മ ഇങ്ങനെ കൂലിയും പിടിച്ച് തിരുമേനിയുടെ പുറകെ ഇങ്ങനെ നടക്കും. അങ്ങനെ വളരെ കണ്ണ് നനയിച്ചിട്ടുള്ള സംഗതി, ഈ അമ്മച്ചി നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞോണ്ടാ നടക്കുന്നത്, ഇടയ്ക്കിനെ കൈയൊക്കെ ആങ്ങി കാണിക്കുന്നൊക്കെ ഉണ്ട്. സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോൾ ഈ അമ്മയുടെ വായിൽ നിന്ന് വരുന്ന തൊട്ട് പറയുമെന്ന് ശ്രദ്ധിക്കുകയാണ്, നമ്മൾ ദൈവമേ എന്റെ കുഞ്ഞിനെ കാക്കണേ, ദൈവമേ എന്റെ കുഞ്ഞിനെ കാക്കണമേ, ദൈവമേ കാണിക്കണമേ. ഏതാ ഒരു സഭയെ നയിക്കുന്ന ഒരു മെത്രാപോലിത്തയുടെ 75 വയസ്സ് പ്രായമുള്ള ഒരു മെത്രാപോലിത്ത അമ്മയാണ് പുറകിൽ നിന്ന്. കാരണം ഈ അമ്മയെ സംബന്ധിച്ചോളം ഈ തിരുവേലി ഒരു സഭയുടെ മെത്രാപോലിത്തയാണെങ്കിൽ ഒരു കാതലിക അമ്മയാണെങ്കിലും എന്നും കുഞ്ഞാ. അമ്മയ്ക്ക് മക്കൾ എപ്പോഴും കുഞ്ഞു തന്നെ, സംശയമൊന്നുമില്ല. നമ്മളെ ചിന്തിക്കേണ്ട സംഗതിയാണ്, നമ്മുടെ ദൈവത്തിന് എപ്പോഴും നമ്മുടെ മക്കളാണ്, നമ്മൾ കുഞ്ഞുങ്ങളാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കൾ നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഈ അപ്പന്റെ വാത്സല്യം അനുഭവിക്കുന്നത്. ഈ മാതാപിതാക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്നത്, ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ പറയാനും പ്രാർത്ഥിക്കാനേ കഴിയത്തുള്ളൂ. പക്ഷെ നമ്മളെ കരുതുന്ന നമ്മുടെ അപ്പൻ എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നമ്മൾ മരിക്കുന്നിടം വരെയും മരിച്ചു കഴിഞ്ഞിട്ടും നമ്മളെ കരുതുന്ന അപ്പൻ നമ്മപ്പാണ്. അപ്പൊ ദൈവത്തിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു അപ്പനോട് കാണിക്കുന്ന നിഷ്കളങ്കത ബന്ധമാണ്. അങ്ങനെ നിഷ്കളങ്കതയോടെ ദൈവത്തെ സമീപിക്കുന്ന ഒരു മനുഷ്യനും ആരാധനയിൽ സംബന്ധിക്കുമ്പോഴ് നീളം കൂടി പോയെന്നോ ദൈവോദനം കേൾക്കുമ്പോഴ് പോറായെന്നോ തോന്നത്തില്ല. ജയിക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ ദൈവത്തെ മറന്ന് പല സ്ഥലങ്ങളിൽ പോകുന്നത്. എനിക്കറിയാൻ കഴിഞ്ഞ ആഴ്ച അച്ഛൻ പ്രസംഗിച്ച സമയത്തൊക്കെ ഞാൻ ഓർക്കുക, ഞായറാഴ്ച ആരാധനയിൽ സംബന്ധിക്കാതെ കൂട്ടുകാരെ സന്തോഷിപ്പിക്കാനും മുകൾ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന മനുഷ്യരുണ്ട്. പക്ഷെ കൂടും ജോലി സ്ഥലം വിട്ടു പോകത്തില്ല, പ്രത്യേകമായിട്ട് പിള്ളേരെ വീടും ജോലിക്ക് എടുത്തു കഴിഞ്ഞിട്ട് പറ്റുന്ന ദിവസം ആരാധനയാണ്. ശരിക്കും ആരാധന വിസ്മരിച്ചുകൊണ്ട് ഒരു വ്യക്തി പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പന്റെ നെഞ്ചിന്റെ ചൂടറിയാത്ത മക്കളാണ്. അപ്പന്റെ വാത്സല്യം അറിഞ്ഞ ഒരു മക്കളും ഞായറാഴ്ച ആരാധന മുടക്കി മറ്റൊരു സുഖത്തിന് പോകത്തില്ല. ആരാധന എത്ര സംബന്ധിച്ചാലും അത് ഒട്ടും അധികമായി പോയി തോന്നില്ല, കാരണം നമ്മൾ ഇരിക്കുന്നത് ഈ അപ്പന്റെ കയ്യിലാണ്. നിങ്ങളൊക്കെ അവധിക്ക് മാതാപിതാക്കളുടെ അടുത്ത് ചെയ്യുന്ന എത്ര സമയം കഴിഞ്ഞാലും ഇല്ല, ഇപ്പോഴും ഈ പ്രായത്തിലാലും അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ കാൽച്ചൂട്ടി ഇരിക്കുക എന്നൊരു ഭാഗ്യമല്ലേ, ഒരു സന്തോഷമല്ലേ. എന്തുകൊണ്ടാണ് എല്ലാവരുടെ കാര്യമല്ലേ പറഞ്ഞത്, കൊണ്ട പുറത്ത് തള്ളുന്നവരൊക്കെ ഉണ്ട്. ഞാനെല്ലാം സാധാരണ നല്ല മനസ്സിലുള്ള കാര്യമാണ്. അതേ വാത്സല്യം അതേ പ്രാധാന്യം ഈ ദൈവസന്നിധിയിൽ ഉണ്ടായി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്നേഹവാത്സല്യങ്ങൾ അല്ലെങ്കിൽ അത് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നത്. രണ്ടാമതായിട്ട് ഒരു ചിന്തയോടൊപ്പം ഞാൻ അവസാനിപ്പിച്ചോളാം. ഈ നമ്മളെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ളതാരാണ്? ഇതൊക്കെ നാട്ടുകാരെ നല്ല കിട്ടിയിട്ടുണ്ട്, അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, കയ്യിലിരിപ്പോ കൊണ്ടൊക്കെ നാട്ടുകാരും അയൽവക്കാരൊക്കെ തല്ലിയിട്ടുണ്ട്. സാധാരണഗതി നമ്മൾ ഏറ്റവും കൂടുതൽ ശിക്ഷിച്ചിട്ടുള്ള മാതാപിതാക്കളാണ്. പക്ഷെ മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് ശിക്ഷിച്ചത് പറഞ്ഞ് നിങ്ങൾ ആരുടെ മാതാപിതാക്കളെ സ്നേഹിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളൊരു സ്ഥാനത്തെത്തിയപ്പോൾ എന്നെ എന്റെ പിതാവ് ഒരുപാട് തന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പള്ളി കിട്ടിയിട്ടുള്ള എന്തിനാണെന്ന് അറിയാമോ? ഞാൻ പള്ളി പോയിട്ട് പുറത്തിറങ്ങിയാണ്. കുട്ടിക്കാലത്തൊക്കെ പള്ളി പോകുമ്പോൾ ഇവിടുത്തെ പോലെ ഇവിടെ എനിക്ക് പിള്ളേരൊക്കെ വലിയ എനിക്കൊരു സന്തോഷം തോന്നാറുണ്ട്. കൊച്ചുപിള്ളേരൊക്കെ ടീച്ചയൊക്കെ നോക്കുന്നു, അടുത്താഴ്ച അച്ഛൻ പള്ളി പ്രസംഗിക്കും. ഈ ചിലപ്പോ ഈ പള്ളിയിലൊക്കെ ഇങ്ങനെ കൊച്ചുങ്ങളെ ബഹളം വെക്കുമ്പോ ചില പ്രായമുള്ള ആന്റിമാരൊക്കെ പറയാം, അച്ഛൻ കണ്ടൊക്കെ അവനെങ്ങനെ ചാടി ബഹളം അച്ഛനെ ശാസിക്കാൻ പിടിക്കും. ഞാൻ മൈൻഡ് ഞാൻ മൈൻഡ് അറിയാം അന്നേരം ചെയ്ത് ദൈവം ഇതിനേക്കാൾ എത്രയോ മോശമാണ് ഞാനൊക്കെ കുട്ടിക്കാലത്ത്. ഞാനൊരു കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കൂടി ആറിനുവേലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ വെളിയിലൊക്കെ ഇറങ്ങുന്നൊരു സന്തോഷമാണ്. അപ്പൊ ഇങ്ങനെ മാതാപിതാക്കളെ അബദ്ധത്തിൽ ഇങ്ങനെ കാണുമല്ലേ, ആരെന്ന് പറഞ്ഞു കൊടുക്കും, വെളിയിലാവും വെളിയിലാവും. ഇവിടെ നല്ല പൂരുക്കന്റെയും കാപ്പിയുടെയും കമ്പെടുത്ത് ഇന്നും ആ അടിയുടെ ചൂടൊന്നും മാറിയിട്ടില്ല. ഏറ്റവും കൂടുതൽ പള്ളി കിട്ടിയിട്ടുള്ളത് ഈ പള്ളിക്കാത്തൊന്നെങ്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊച്ചു തെറ്റുകളൊക്കെ കാണിക്കുമ്പോഴാണ്. അപ്പം തീർച്ചയായിട്ടും ആ ശാസനയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരുത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് അല്ലെ. ആ ഒരു ശാസനയാണ് നമ്മളെ തിരുത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. അപ്പം മാതാപിതാക്കളുടെ ശാസനയാണ് നമ്മെ. അപ്പൊ ദൈവം ദൈവത്തിന്റെ ശാസനയും ദൈവത്തിന്റെ ശിക്ഷണവും ശരിക്കും തബ്രാൻ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നു. അപ്പൊ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ ശിക്ഷിച്ചാലും ദൈവം ശിക്ഷിച്ചാലും ആ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകത്തില്ല. അതാണ് ആ ഒരു പിതൃ സ്നേഹത്തിന്റെ ബന്ധം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഇത്രയും പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ശാസിച്ചു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് എനിക്കറിയാം മാതാപിതാക്കളുമായിട്ടുള്ള ചെറിയ എന്താ സൗന്ദര്യ പണക്കത്തിൽ 18 വർഷമായിട്ട് അമ്മയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു മകന്റെ സംഭവം ഇക്കഴിഞ്ഞിടയ്ക്ക് ഒരാളെന്ന് പറഞ്ഞു. സംഭവം ഉണ്ടായതാ, കാരണം ഈ അമ്മ വിഷമിച്ച് തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു, അച്ഛ ആളോട് പറഞ്ഞു ആ പള്ളിയിലെ അച്ഛനോട് ഒന്ന് വിളിച്ച് പറയണം എന്റെ മോന് ഇവിടെയുണ്ട്, പിന്നെ അവരോട് പറ 18 വർഷമായിട്ട് അവൻ എന്നുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ല. ഞാൻ എന്തോ ചെറിയ കാര്യം അല്ലെങ്കിലും ചിലപ്പോൾ അമ്മയുടെ ഭാഗത്ത് തെറ്റായിരിക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. പക്ഷെ എന്തോ ചെറിയ അനവസരം ഉണ്ടായി, ഈ അമ്മയുമായിട്ട് ഈ അമ്മയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. 18 വർഷം ഒന്ന് ഓർത്തു നോക്കി, നൊന്ത് തെറ്റ അമ്മയെ എന്തെങ്കിലും ചെറിയ കാരണങ്ങളായിക്കോട്ടെ, ഏത് കാരണമാണെങ്കിലും ഈ ഭൂമിയിൽ ഏത് കാരണമായിക്കോട്ടെ, അമ്മ മാതാപിതാക്കളുടെ ബന്ധത്തിൽ നിന്ന് വേർതിരിപ്പിക്കുന്ന ഒരു കാരണവും ഈ ലോകത്തിലില്ല. പൂജിക്കിടക്കാൻ പോകുന്ന വേദന കൊണ്ട് പറയുന്ന ക്രിസ്തു പോലും അവസാന നിമിഷം സ്വന്തം അമ്മയെ ഓർത്തുന്നുള്ളതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലെങ്കിൽ മാതൃസ്നേഹത്തോടുള്ള സമർപ്പണം ക്രിസ്തു പോലും കാണിച്ചു. അതിനൊക്കെ വലിയ വരുന്നു അല്ലല്ലോ നമ്മള്. കാരണം ഇത്രമാത്രം ലോകത്തിന്റെ വിചാരങ്ങളെ പറ്റി വ്യാകുലരായിരിക്കുന്ന ക്രിസ്തു പോലും സ്വന്തം അമ്മയെ ഓർത്തെങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ശാസനയുടെ ആ ശാസന മാതാപിതാക്കളുടെ ശാസന എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ പൂർത്തീകരണമാണ്. അപ്പൊ നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകണം. ഇതാ ഒരു സ്നേഹം ക്രിസ്തുവിൽ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എത്രമാത്രം ദൈവം നമ്മളെ അടിച്ചാലും അത് അപ്പൻ മക്കളെ തല്ലുന്നത് ആ ഒരു സ്നേഹത്തിന്റെ ഒരാഴമായ ബോധങ്ങളിലേക്ക് നമ്മളെ കണ്ടെത്തിക്കാനായിട്ടാണ്. ഞാനൊരു ഒരു സംഭവം ഞാൻ എന്റെ മനസ്സിൽ ഓർക്കുന്നത് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവമാണ് എനിക്ക് തോന്നുന്നു. എന്റെ മോളെ ഒരു 4-5 വയസ്സുള്ളപ്പോഴാണ് ഒരിക്കല് എന്തോ ഒരു കുത്തുകൃതി കാണിച്ചതിന് ഞാൻ നല്ലപോലെ അടിച്ചു, നല്ലൊരു വടി എടുത്ത് ശരിക്കും അടിച്ചു. അപ്പൊ കുറെ ആളുകളൊക്കെ എന്റെ ഗ്രാൻഡ് മദേഴ്സും അല്ലെങ്കിൽ അതുപോലെ തന്നെ റിലേറ്റീവ്സും ഭാവിമാരും ഒക്കെ നിൽക്കുമ്പോഴേ കുഞ്ഞിനെ അടിച്ചു. എന്തൊരു കൊച്ചു കുത്തുകൃതി കാണിച്ചാൽ നല്ല ഒരു അടി കൊടുത്തു. അപ്പൊ ഈ അടി കൊടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് കുഞ്ഞിന് കരയുമല്ലോ, അവള് ശരിക്കും കരഞ്ഞു. ഇവിടെ കരഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് ഈ കൊച്ചു അല്ലെങ്കിൽ 4 വയസ്സുള്ള ഒരു കുഞ്ഞ് കരയുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാതെ ചുറ്റുപാട് നിന്ന എന്റെ അപ്പച്ചന്മാരും അല്ലെങ്കിൽ കൊച്ചിന്റെ മായിമാരും എല്ലാം ഈ കുഞ്ഞിനെ എടുക്കാനായിട്ട് വന്നു. പക്ഷേ കുഞ്ഞിന്റെ അമ്മ എന്റെ വൈഫ് ഉൾപ്പെടെ എടുക്കാൻ വന്നിട്ട് അവരുടെയൊക്കെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഈ കുഞ്ഞിന്റെ അടുത്തോട്ട് വന്നു. ജയങ്ങളെടുത്ത് കരഞ്ഞോട്ട് ഇങ്ങനെ നിൽക്കുക ഞാൻ എടുക്കാനായിട്ട്. കുട്ടിക്കാലത്തൊക്കെ എനിക്ക് മാതാപിതാക്കളൊക്കെ പറഞ്ഞൊരു ഉപദേശമുണ്ട്, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കരുത്, എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു വളമാണ്, പിന്നെ നമ്മൾ അവരാ തെറ്റ് ചെയ്യും. അതുകൊണ്ട് അവരെ എടുക്കരുത്, അവളെ അങ്ങനെ ബലം പിടിച്ചെടുക്കണം. അപ്പൊ ഞാൻ കുറച്ചു നേരം ബലമൊക്കെ പിടിച്ചു നിന്നു എടുക്കാതിരിക്കാൻ. പക്ഷെങ്കിലും അതിന്റെ എങ്ങനടിച്ചുള്ള കരച്ചില് രണ്ട് കൈ ഉയർത്തി എന്റെ അടുക്കലേക്ക് വന്നപ്പോഴത്തേക്ക് എന്റെ സകല ശാസ്ത്രങ്ങളും മാറ്റിവെച്ചിട്ട് മാതാപിതാക്കൾ പറഞ്ഞു തന്ന പല ഉപദേശങ്ങളും മാറ്റിവെച്ച് എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നി. രണ്ട് കൈ കൊണ്ട് ഈ കുഞ്ഞിനെ എടുത്തു. വേദന കൊണ്ട് ഈ കുഞ്ഞ് കരയുന്നുണ്ട്. കരയുമ്പോഴും ഞാൻ ഈ രണ്ട് കൈ എടുത്ത് ഈ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ലാളിച്ചു ലാളിച്ച് ഇങ്ങനെ പൊക്കിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഈ വേദന മറന്ന് എങ്ങനടിച്ചു കൊടുത്ത് ചിരിക്കുക, എങ്ങനെ അടിച്ചുകൊണ്ട് ചിരിക്കുക. എന്നെ ആ ഒരു കാഴ്ച വല്ലാണ്ട് ആകർഷിച്ചു. കാരണം ഞാൻ ഈ കുഞ്ഞിനെ പൊക്കി എടുക്കുമ്പോഴേ വേദനയുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പാകെ ഇങ്ങനെ അടിച്ചെന്നുള്ള അപമാനം ഉണ്ടെങ്കിലും ഇതൊക്കെ മറന്നുകൊണ്ട് എന്റെ കയ്യിലിരുന്ന് ചിരിച്ച് ചിരിച്ചുകൊണ്ട് ആ ചിരി ലേങ്ങടിച്ച് അവസാനം ഫോണിൽ കിടന്നുറങ്ങി. ഇതാണ് ദൈവത്തിന്റെ ബന്ധം എന്ന് പറയുന്നത്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോഴും ശാസനയേറ്റ് നമ്മൾ രണ്ട് കൈ ഉയർത്തി അനുതാപത്തോടെ അവരുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം മറന്നുകൊണ്ട് നമ്മളെ അടിച്ച അതേ കൈകൊണ്ട് നമ്മളെ പൊക്കി എടുത്ത് ലാളിച്ച് അവസാനം ആ നെഞ്ചോട് ചേർത്ത് നമ്മളെ തട്ടി ഉറക്കുന്ന സ്നേഹത്തിന്റെ പേരാണ് ഭക്തി. ആ സ്നേഹത്തിന്റെ പേരാണ് നിഷ്കളങ്കതയെ ലാളിച്ച് എന്ന് പറയാം. ആ ലാളിത്യത്തിന്റെ ആ ഒരാഴമായ ബന്ധമായിട്ട് അബ്രാനമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ വേദോസത്തിൽ ക്രിസ്തു പറഞ്ഞ ക്രിസ്തു ആകുന്ന അനുഭവം എന്ന് പറയുന്നത്. ആ ശിശുവിന്റെ നിഷ്കളങ്കതയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് സ്വർഗരാജ്യം ഒന്നെത്തി നോക്കാനെങ്കിലുള്ള അവകാശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ചിന്ത നമ്മൾ നിങ്ങളെ ശ്രദ്ധയിലപ്പെടുത്തുമ്പോഴൊക്കെ ആയിക്കോട്ടെ, ആകുന്നത് പോലെ നമ്മുടെ ശ്രമം കൊണ്ടൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ എത്രമാത്രം വലിയ സ്ഥലങ്ങളിലാകുമ്പോഴും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ദൈവം ഞാൻ ഏത് സ്ഥലത്തെത്തിയാലും അത് അങ്ങയുടെ ഔദാര്യം കൊണ്ട് ലഭിച്ച നന്മകളാണ്. ഞാൻ ഇന്നും മരിക്കുന്നതാണ് പറയും അപ്പന്റെ കയ്യിലെ ശിശു പോലെ. അതുകൊണ്ടാണ് ക്രിസ്തു ലോകത്തിൽ പറഞ്ഞത് നിങ്ങളൊന്നും വിഷമിക്കണ്ട, പ്രയാസങ്ങൾ വരുമ്പോൾ വീരങ്ങളിലേക്ക് നോക്കി ധൈര്യമായിട്ട് വിളിച്ച് പ്രശസ്തനായ എന്റെ അപ്പ. ഇതിനെക്കുറിച്ച് ഏത് ദൈവശാസ്ത്രത്തിന് അല്ലെങ്കിൽ ഏത് മതഗ്രന്ഥങ്ങളില്ല ഇത്രയും ആഴമായ ഒരു പിതൃസ്നേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ആരും പഠിപ്പിച്ചിട്ടില്ല. ധൈര്യത്തോട് സ്വർഗത്തിലേക്ക് നോക്കി എന്റെ അപ്പാന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു സ്വർഗം തുറന്ന് നിന്നെ അനുഗ്രഹിക്കും. ഒരു സ്നേഹം ഒരു ബന്ധം നമ്മുടെ ലോകത്തിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്ത്രീ നമ്മൾ ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ആ ഒരു ആ അപ്പ എന്നുള്ള വിളിക്ക് ആ ഒരു ആഴമായ ശബ്ദത്തിന് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. മരിക്കുന്നവരെ പറയും ആ ഒരു സ്നേഹബന്ധത്തിൽ ആ ഒരു ആഴമായ അവബോധത്തിൽ കഴിയുവാൻ തക്കവണ്ണം നമ്മുടെ ഈ വേദപുസ്തക ചിന്തകളും പഠനങ്ങളും ഒക്കെ താഴ്മയോടുകൂടി ജീവിക്കണം എന്ന് നമ്മളെ ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ചിന്തകളൊക്കെ നമ്മളെ സ്വാംശീകരിക്കട്ടെ. അതുപോലെ ദൈവമാതാവിന്റെ മധ്യത്തിൽ തോമൊക്കെ നോക്കുമ്പോൾ ആ അമ്മയുടെ വിനയമൊക്കെ അതുപോലെ നമ്മളെ മനസ്സിലാക്കി തന്ന വിനയത്തിന്റെ താഴ്മയുടെ നല്ല ഫലങ്ങളാണ് അതൊക്കെ കാത്തുസൂക്ഷിച്ച് ജീവിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു.
വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം
ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി സൂബോറോ പ്രാർത്ഥനാ സംഗമത്തിന്റെ പ്രധാന ചുമതലക്കാരൻ പ്രിയപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ അംഗീകൃതവും വളരെ ഹൃദയസ്പർശിയുമായ ഒരു പ്രബോധനം നമ്മൾക്ക് നൽകിയിരിക്കുകയാണ്. ഇപ്രാവശ്യം വായിച്ച വേദഭാഗമാണ്. ധാരാളം പ്രസംഗം നമ്മൾ കേട്ടിട്ടുമുണ്ട്. എങ്കിലും പ്രിയപ്പെട്ട അച്ഛൻ അച്ഛന്റെ ജീവിത അനുഭവങ്ങൾ സ്വന്തം മകളെ വരെ അതിന് കൃത്യമായിട്ട് ഉദാഹരണമായിട്ട് കരുതിക്കൊണ്ട് ശ്രദ്ധിച്ചവർക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് അച്ഛനിത് പറഞ്ഞത്. പ്രസംഗങ്ങൾ പലവിധമുണ്ട്. വേദപുസ്തകത്തിലെ അതിന്റെ ആധികാരികതയെ കുറിച്ച് പഠിച്ച് കേൾവിക്കാരുടെ മുമ്പിൽ സ്വയം പണ്ഡിതനായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന പ്രസംഗങ്ങളുണ്ട്. ഇതിന്റെ മനഃശാസ്ത്രപരമായ ആശയങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ളവരുണ്ട്. പക്ഷെ നമുക്കേറെ ആവശ്യം, നമുക്കൊരു വഴികാട്ടിയാണ്. ആ വഴികാട്ടിയായ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളത് അത് പാണ്ഡിത്യം കൊണ്ട് മാത്രം നേടാവുന്ന ഒരു കാര്യമല്ല, ജീവിത അനുഭവം കൊണ്ട് നേടാവുന്ന ഒരു കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ട അച്ഛനിൽ തിളങ്ങി നിൽക്കുന്ന ചില സ്വഭാവ വിശേഷങ്ങളിലൂടെ ആയിരിക്കണം ഇന്ന് ഈ ചിന്തകൾ കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് എഴുതി ചേർക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചത്. ശിശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളൊരു വാക്കിലൂടെ തുടക്കം കുറിച്ചു. അതിന് അച്ഛൻ കൊടുത്ത രണ്ട് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ്, ഒന്ന്, അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന കുഞ്ഞിനെ പോലെ അമ്മയായി അച്ഛൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞായിട്ട് നാം തീരണം. ആയിട്ട് മാത്രം ചിന്തിച്ചാൽ പോലെ, അമ്മയുടെ കയ്യിൽ കുഞ്ഞിരിക്കുമ്പോൾ സുരക്ഷിതത്വമുണ്ട്, ഒപ്പം സ്നേഹമുണ്ട്, ആ കുഞ്ഞിന് പ്രകടിപ്പിക്കാൻ പറ്റുന്ന സകല സ്വാതന്ത്ര്യവും അമ്മയുടെ കൈകളിലുമുണ്ട്. പക്ഷെ അമ്മ ക്ഷമയുടെ പര്യായം ചെയ്യാം. നമുക്ക് തെറ്റ് ചെയ്താലും പൊറുക്കാനുള്ളൊരു വലിയ ഹൃദയം അമ്മയ്ക്കുള്ളതുപോലെ ദൈവത്തിന്റെ കൈകളിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞായിട്ട് നമ്മൾ സ്വയം, എന്റെ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് മാതാവിന്റെ ചിത്രം നമ്മൾ എപ്പോഴും കാണുമ്പോൾ മാതാവിന്റെ കൂടെ ആരും കൂടെ ഉണ്ട്, കുഞ്ഞും കൂടെ ഉണ്ട്. അത് യേശു കുഞ്ഞ. ഇതുപോലെ നമ്മളൊന്ന് ഓർത്തെ, ഒന്നുകിൽ യേശുവിന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞ്, നമ്മുടെ സ്വയം സ്വന്തം മുഖം അങ്ങനെ വെച്ചൊരു ഭാവന ചിത്രം ഉണ്ടാക്കുക. ഒരു പക്ഷേ ഇരിക്കുന്ന സ്നേഹയ്ക്ക് ഇത് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുമായിരിക്കും. സ്നേഹിക്കുന്ന ആൾ, അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ യേശുവിന്റെ മുഖം പോലെ നമ്മുടെ മുഖം അതിലൊന്ന് പ്രതിബിംബിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഓർത്തു നോക്കി, എനിക്കത് പറ്റുമോ? പക്ഷെ പെട്ടെന്ന് അറിയാതെ ഓർത്തു പോകുന്നത്, മനുഷ്യന് ചെയ്യാൻ കൊള്ളാത്ത ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓ അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊരു ചിന്ത പെട്ടെന്ന് മനസ്സിൽ വരും. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. അതോട് അച്ഛൻ പറഞ്ഞ എക്സാമ്പിളിനോട് ചേർത്ത് കുഞ്ഞുങ്ങൾ ചെയ്ത ഒന്ന് രണ്ട് കാര്യം, പരിശുദ്ധ ഭാവാതിരിവേണി കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷം മുമ്പ് ഒരു സ്ഥാപനത്തിൽ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ബുദ്ധി മാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങൾ പാർക്കുന്ന ഒരു സ്ഥലത്തിൽ ജന്മദിനം ആഘോഷിക്കാൻ കടന്നു ചെന്നപ്പോൾ തിരുവേനിയുടെ കയ്യിൽ ഇരിക്കുന്ന സ്ത്രീബ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ്, നമ്മൾ അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞ് ഈ സ്ത്രീബ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ബാവാ തിരുമേനിയുടെ തലയിൽ അങ്ങ് മുട്ടിച്ചു. നമ്മളെന്തോ പറയും, നമ്മുടെ കുഞ്ഞാ ചെയ്തിരുന്നെങ്കിൽ അതിനെ അന്ന് വെടിവെച്ചു പോന്നേനെ. കാര്യം നീ അത് ചെയ്യാൻ പാടുണ്ടോ? അച്ഛൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ എടുക്കല്ല, പക്ഷേ ഈ കുഞ്ഞിൽ നിന്നൊരു നിഷ്കളങ്ക പാഠമാക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിൽ ഒരു തിരുമേനി വരും എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചു, ഓരോ കൊച്ചുങ്ങളുണ്ട്, ചേട്ടാനിയന്മാരുടെ കുഞ്ഞുങ്ങളെല്ലാം റെഡിയായിട്ടിരിക്കുക, പറഞ്ഞ് തിരുമേനി വന്ന ഉടനെ നീ പോയി കൈമുത്തണം, കൈമുത്തണം കൈമുത്തണം എന്ന് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടി തിരുമേനി അങ്ങോട്ട് വന്നിരുന്നു. ഇവര് ഒരു നാലഞ്ചു പേരുണ്ടെന്ന് എന്റെ വിചാരം, കൊച്ചു കുഞ്ഞുങ്ങളാ, ഓരോരുത്തരും തിരുമേനിയുടെ നെറ്റിക്ക് ആ ചെന്നങ്ങ് മുട്ടിച്ചു. പക്ഷെ ആ കുഞ്ഞിനെ എടുത്ത് തല്ലിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ തല്ലി കഴിഞ്ഞപ്പം ഞാൻ അവനെ വിളിച്ചെങ്കിൽ ഞാൻ പഠിച്ച സെമിനാരിയോട്ട് കൊണ്ടുപോയി ഒന്നും പറഞ്ഞു കൊടുത്തൊന്നുമില്ല, രണ്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ ഞാൻ അത്തനെ വഴക്ക് പറയേണ്ടി വന്നു. കാര്യം തിരുമേനി വേറെ കാര്യമല്ലേ, എന്റെ അപ്പന്റെ ചേട്ടൻ തന്നെയായിരുന്നു. പിന്നെ അതിനെ തിരിച്ചുകൊണ്ട് കേട്ടു. അപ്പൊ തിരുമേനി പറഞ്ഞു, ഇതാ യഥാർത്ഥത്തിൽ നടക്കേണ്ടെന്ന് അവരുടെ നിന്നുള്ള കൈമുത്തായി എനിക്ക് കിട്ടേണ്ടെന്ന് തിരുമേനി പലത് രൂപയാണ് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ സിസ്റ്റം വ്യത്യാസപ്പെടുത്താനല്ല, ഈ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള ഒത്തിരി അടിസ്ഥാനമായ നിഷ്കളങ്കത്വമുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ ഒരു കസിൻ സിസ്റ്റർ എന്റെ വീട്ടിലോട്ട് ഞാൻ കയറി ചെന്നപ്പം അപ്പൊ അവനെപ്പോഴും അവന്റെ വല്യമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ യേശുവിന്റെ പടം നോക്കിയിട്ട് യേശുവിനെ നോക്കണം, പ്രാർത്ഥിക്കണം, അച്ഛന്മാരെ കാണുമ്പോഴൊക്കെ അവര് യേശുവപ്പച്ചന്റെ ആൾക്കാരാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ കൊച്ച് ഞാൻ കയറി ചെന്നപ്പോഴും ഞാൻ ചെമ്മാച്ചനായിരുന്നു, അമ്മ യേശുവപ്പച്ചൻ വന്നെന്ന് പറഞ്ഞു, അവനെ അവിടുത്തെ ചവിട്ടി കൂട്ടുന്നുണ്ടോ ആരെയും എന്നെ യേശു എന്ന് വിളിച്ചതിലുള്ള അതൃപ്തി അയക്കുക ഒരു പറ്റേ, ഞാൻ യേശുവല്ല ആ എങ്കിലും എനിക്ക് നന്നായിട്ടറിയാം ഞാൻ മനുഷ്യൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പള്ളിയിലൊരു കുട്ടി, അവന്റെ വിചാരം എന്റെ വീട് പള്ളിയാണെന്നാണ്, ഞാൻ അവൻ വരുമ്പോഴെല്ലാം ഞാൻ പള്ളിക്കകത്താണ് നിൽക്കുന്നത്, അവൻ പോകുമ്പോഴും ഞാൻ പള്ളിക്കകത്താ നിൽക്കുന്നത്. ഈ കുഞ്ഞിന്റെ നിഷ്കളങ്ക ഭാവത്തിൽ അമ്മയും അപ്പനും പഠിപ്പിച്ചതൊന്നുമല്ല, അതിന്റെ ആ ഒരു രണ്ട് ഒന്നാം ക്ലാസ്സിലെ കണ്ടോ ഫസ്റ്റ് ഗ്രേഡ് പഠിക്കുന്ന കുട്ടിയാ. ഒരിക്കൽ ഈ കുഞ്ഞ് സൺഡേ സ്കൂൾ കഴിഞ്ഞ് പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ അന്ന് എന്തോ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാ, അപ്പൊ അവൻ പറഞ്ഞു അമ്മയെ അത് ഗോഡ് ഇതോ പോകുന്നു പറഞ്ഞു. അത് അമ്മയെ അറിഞ്ഞില്ല, കുറച്ചു ദിവസം കഴിഞ്ഞോട്ട് വീട്ടിൽ ചെന്നപ്പോഴാ പറഞ്ഞു ഈ മോൻ വിളിക്കുന്ന അച്ഛനെ ഗോഡെന്നാ വിളിക്കുന്നത്. ഞാൻ അവനെ അടിമുടി ഒന്ന് നോക്കി, ദൈവം എന്തോന്ന് ചോദിച്ചപ്പോ ഈ കോണ്ടാക്ട് പറഞ്ഞു അച്ഛനെ എപ്പോഴും കാണുന്നത് പള്ളിക്കകത്താ, പക്ഷെ ഗോഡ് ആണ് അച്ഛൻ. അപ്പൊ അച്ഛൻ ദൈവം ഇറങ്ങിപ്പോയി, അത് ഗോഡ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴും പക്ഷെ ആ മാതാപിതാക്കൾ വഴക്കൊന്നും പറഞ്ഞായിട്ട് തോന്നില്ല, അവരും ചിരിച്ചോന്ന് പറഞ്ഞു, ഈ ആളാണോ ഗോഡ് എന്നൊരു ചിന്ത നമുക്ക് പെട്ടെന്ന് വരും. ശരിയായിരിക്കാം, ഞാൻ അച്ഛൻ പറഞ്ഞു വന്ന അച്ഛത്തിന്റെ ഒരു പൂർത്തീകരണം ഒരു മനഃശാസ്ത്ര ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഈ സൈക്കോളജി പഠിക്കുമ്പോ നമ്മളൊക്കെ പഠിക്കുന്ന ഒരു പണ്ട് മുതലേ സ്കൂളിൽ ചെറുപ്പത്തിലൊന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴത്തെ എല്ലാ സ്കൂളിലും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നൊരു സംഭവമുണ്ട്. ആ പേഴ്സണാലിറ്റി എന്ന വാക്കിന്റെ ഒരു വാക്കുണ്ട്, പേഴ്സോണ എന്നൊരു വാക്കുള്ള ഒരു ഗ്രീക്ക് വാക്കാണ്. അതിന്റെ അർത്ഥം ഒരിക്കലും അതെന്ത് പ്രകടിപ്പിക്കും അതിന്റെ യഥാർത്ഥ ഭാവം എന്തായാലും ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായം വിധിക്കുമല്ല, നമുക്ക് ഒത്തിരി മാസം പള്ളിയിലൊരു സിനിമേനി വന്നിരിക്കുമ്പോ ഭാവാദേവിനെ ആണെങ്കിൽ ഭക്തി കൊണ്ട് നമ്മൾ തിരുമേനി അങ്ങ് കഴുകിക്കൊല്ലും. ഭവതിരുമേനിയാണോ വന്ന തിരുമേനിയാണോ ആണോ പള്ളിയിലോട്ട് ദൈവം അവിടെ ഉള്ളത്? ആ ദൈവം ഉണ്ടെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ ഈ സംഭവം എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, വേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് വേറെ ആര് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വന്നാലും അത്ര നല്ലതാണ് ദൈവം. ആ ദൈവചിന്തയുള്ള ഒരാൾക്ക് ശബ്ദം ദൈവത്തോടുമാണ്. നന്നായിട്ട് അഭിനന്ദിക്കുകയാണ്, ഏറെ ചിന്തിപ്പിക്കേണ്ടത്, പ്രത്യേകിച്ച് അമ്മയുടെ അച്ഛനോയോ കൂടുതൽ കാര്യങ്ങളിൽ
പ്രാർത്ഥനയാണ്. ഉള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു പ്രാർത്ഥനാ വിഷയം വരുത്തുന്നത്, നമുക്കറിയാം മെൽബണില് ഒരു നമ്മുടെ ഒരു ഫാമിലി, നമ്മുടെ ഫാമിലി എന്നുള്ളതല്ല, ഒരു ഫാമിലി ആക്സിഡന്റിൽ പെട്ടു, രണ്ട് കുഞ്ഞുങ്ങളാണ്. എന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ വേദനപ്പെടുത്തിയ ഒരു ഒരു സംഭവമാണ്. ഒരു കഴിഞ്ഞാഴ്ച രണ്ട് കുഞ്ഞുങ്ങളുടെ കണ്ട് നിൽക്കുന്നവരുടെ ഒക്കെ കണ്ണില് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അതേ മാതാപിതാക്കള് ജീവനോടുണ്ട്, അപ്പനാണ് ശുശ്രൂഷയൊക്കെ നടത്താനായിട്ട് കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടത്, അമ്മ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്, അപ്പം പ്രാപിച്ചില്ല. കൃത്യമായിട്ട് അവനി എത്ര വാക്കോട് പറഞ്ഞാലും അവർ ആശ്വസിപ്പിക്കാനൊക്കത്തില്ല. ദൈവം തന്റെ അത്ഭുതകാരം കൊണ്ട് ദൈവമായി ആ ചിന്തയുടെ വേദനയുടെ ആഴത്തെ മാറ്റാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് ആ ഒരു കൃപ അവർക്ക് ഉണ്ടാകാനായിട്ട്, മൽവരം അവർക്ക് ഉണ്ടാകാനായിട്ട്, ജീവാനുഭവങ്ങൾ കൂടുതൽ അവർക്കുണ്ടായി, ആ വേദനയിൽ നിന്നും അവർ മാറാറായി, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ അതേ അനുഭവം അമ്പുരാന്റെ സാന്നിധ്യം അതിനേക്കാൾ സന്തോഷമായി അവരുടെ ഹൃദയത്തിൽ ആയിരിക്കാൻ തക്കവുള്ള കൃപകളെ അവർക്കുണ്ടാകാനായിട്ട് കൃത്യമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്ന ദാനിയനെ അവർക്ക് നമ്മൾ കുറെ നാളായിട്ട് പ്രാർത്ഥിച്ചിരുന്ന രൂപേനെ പറ്റി പ്രാർത്ഥിച്ചിരുന്നു, നമ്മുടെ കൃഷികൾ അറ്റേ ചെയ്യുന്നതാണ് ഇവിടെ നാട്ടിലോട്ട് പോയത്. നാട്ടിലെ ചികിത്സയിലായിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ജീവസമിതിയിലേക്ക് രൂപേനെ യാത്രയ്ക്കാനുള്ള കാര്യം ഞങ്ങളോട് കൃത്യമായിട്ട്
പങ്കുവെച്ചു.
അവരുടെ മാതാപിതാക്കളെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ സങ്കടകരമായി അവർക്ക് അവർക്ക് ദൈവം സ്വർഗത്തുള്ള ആശ്വാസം നൽകാനായിട്ട്, അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് ആലീസ് ജോസഫ്, ജോയി, രാജു, ഡാനിയൽ, നോഹ, അരുൺ, മോളി, കുഞ്ഞു കുഞ്ഞമ്മ, ജോൺ ചാക്കോ, ജൊഹാന, ഭജൻ, ഏഡൻ, രാജു അബ്രഹാം, ജേക്കബ് വർക്കി, കുര്യൻ ചെറിയാൻ, കെ സി വർഗീസ്, സി വൈ മാത്യു, ജീന, ബി സി വർഗീസ്, വിനീത്, ഐറിൻ, മണിക്കുട്ടി ഈശോ, ബേബിക്കുട്ടി എബ്രഹാം, കെ വി ജോർജ്, അന്നമ്മ ജോർജ്, അങ്കൽ ജമിനി, മേരി, അറിയാമ ഇഗ്നേഷ്യ, മേരി മാത്യു, ൃത്യമായിട്ട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥന കൃത്യമായിട്ടുണ്ടാകണം. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. അതുപോലെ ചെറിയ ആഗോയിൽ സെറ്റിലായിട്ടുള്ള സീരിയസിലാണ്. ചെറിയാന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോഴ് നമ്മുടെ മാതാവിന്റെ മധ്യസ്ഥാഗീതത്തിന്റെ കർത്താവാമക്ഷിക എന്നുള്ള ഗീതമായിരിക്കും അറിയാവുന്നവർ ചേർന്ന് കുർബാന ക്രമത്തിലുണ്ട്. ചേർന്ന് പാടി അവരുടെ പ്രാർത്ഥന ആരംഭിക്കുക.
സർവശക്തനും കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നവനുമായ ദൈവമേ, സംഗൃഹീതമായ പ്രഭാതത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കാഴ്ചയിൽ തേജസ്കരണത്തിന്റെ സ്വർഗീയമായ സന്തോഷം മരുരൂപമലയിൽ പത്രോസിനും യാക്കോബിനും യോഹന്നാനും സാധ്യമായതുപോലെ ഞങ്ങൾക്കും ആരാധനാലയത്തിലൂടെ അങ്ങയുടെ വിശുദ്ധ മദ്ബഹായിൽ നിന്ന് ലഭിച്ച വിഗ്രഹങ്ങൾ മുഖാന്തരം തേജസ്കരണത്തിന്റെ സ്വർഗീയമായ സന്തോഷം പങ്കുവെക്കുവാൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഇടവകാംഗങ്ങൾക്കും ദൈവം കൃപ നൽകിയല്ലോ. കർത്താവെ, വാങ്ങിപ്പോയവരുടെ ചെയ്യുകയും കാലഘട്ടങ്ങൾക്ക് മുമ്പേ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട മോശയും എലിയാവും സ്വർഗീയമായ ക്രൂശാരോഹണത്തെ കുറിച്ച് ഉള്ള രഹസ്യ സംഭാഷണം പങ്കുവച്ചത് ഞങ്ങൾക്കും ഞങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടിയാണെന്നുള്ള പൂർണ്ണമായ ബോധ്യമാണ്. തേജസ്കരണത്തിന്റെ സന്തോഷത്തിലൂടെ ഞങ്ങൾ ബോധ്യപ്പെട്ടുവല്ലോ. അനുഗ്രഹീതമായ ഒരു സത്വർത്തമാനം യുവജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേൾപ്പാനിടയായി. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണെന്നുള്ള ഒരു ചിന്ത വേദപുസ്തകത്തിലൂടെ ശിഷ്യന്മാർ പങ്കുവച്ച കാര്യം ഞങ്ങൾ പഠിക്കുകയും ഞങ്ങൾ ശിശുവിനെ പോലെയായി നിഷ്കളങ്കതയുടെ പര്യായമായി മാറണമെന്ന് അരുമനാഥനായ ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ച ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തെ മുൻനിർത്തി ഏറെ ചിന്തിപ്പാനും ഹൃദയത്തിൽ എഴുതിക്കുവാനും ദൈവകരങ്ങളിൽ ആയിരിക്കുന്നതിന്റെ സന്തോഷത്തെ കുറിച്ച് ബോധ്യമാകുവാനും അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞ് എത്രമാത്രം അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമാണോ നിഷ്കളങ്കമാണോ ലാളിത്യത്തിൽ താഴ്മയുടെയും ഭാവമായി മാറുമോ അതുപോലെ ദൈവകരങ്ങളിൽ ഞങ്ങൾക്കും ഇരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ടെങ്കിലും ദൈവമേ പലപ്പോഴും ഞങ്ങളത് തിരിച്ചറിയാതെ അപരിചിതമായ കാര്യങ്ങളെ, ദൈവത്തിൽ നിന്ന് അകലുന്ന കാര്യങ്ങളെ കാണുമ്പോൾ ദൈവത്തിന്റെ മാറിടത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ. എങ്കിലും കരുണാമയനായ ദൈവം ഞങ്ങളെ തിരികെ വിളിച്ച് മുടിയനായ പുത്രനെ ആശ്രയിച്ച പിതാവിനെ പോലെ ഞങ്ങളെ ആശ്രയിക്കുന്ന നിമിഷങ്ങൾ ആരാധനാലയത്തിലെ പ്രാർത്ഥനയിലും വ്യക്തി ജീവിതത്തിലെ പ്രാർത്ഥനയിലും പുരാശാനുഷ്ഠാനങ്ങളുടെ പിൻബലത്തിൽ ഞങ്ങൾക്കിടയാകാൻ ദൈവം നൽകിയ അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രാർത്ഥന സംബന്ധിച്ച എല്ലാ ഭവനങ്ങളെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭയെ പ്രത്യേകിച്ച് ദൈവികമായ ആലോചനകൾ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ സുന്നതദോസിന്റെ അനുഗ്രഹീതമായ സമ്മേളനം സഭയുടെ ആസ്ഥാനത്ത് നടത്തപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് വേണ്ടുന്ന ആലോചനകൾ നൽകി ശക്തീകരിക്കുകയും ഐക്യത്തിന്റെ തീരുമാനം ദൈവകൃപയായി സഭയ്ക്ക് മുഖാന്തരമായി ലഭിപ്പാനും ദൈവം സഹായിക്കണം. പങ്കെടുക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ ദേവാലയങ്ങളെയും ദൈവമക്കളെയും ഞങ്ങളായിരിക്കുന്ന രാജ്യത്തെയും രാജ്യത്തിലെ ഭരണതന്ത്രജ്ഞന്മാരെയും ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളിലെ ദേവാലയങ്ങളെയും ബലിപീഠങ്ങളെയും അഭിഷിക്തന്മാരെയും അതിൽ പ്രാർത്ഥിക്കാൻ ഇതിലൂടെ കടന്നു വരുന്ന കുടുംബങ്ങളെയും ദൈവം പരിപാലിക്കണമേ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുന്ന രോഗികൾക്കായി കർത്താവിന്റെ സന്നിധിയിൽ മുട്ടിപ്പായി രക്ഷിക്കുന്നു. അങ്ങനെ സ്പർശിച്ചവരും അങ്ങനെ സ്പർശിക്കാൻ ഇഷ്ടപ്പെട്ടവരും അങ്ങ് കടന്നു ചെന്ന് തേടി അവരെ അനുഗ്രഹിപ്പാൻ പ്രത്യേകം സമയം കണ്ടെത്തിയവരും മറ്റുള്ളവരുടെ വിശ്വാസം മൂലം ദൈവസന്നിധിയിൽ സൗഖ്യം പ്രാപിച്ചവരുമായ അനേക സംഘം വേദപുസ്തകത്തിൽ ഞങ്ങൾ പഠിച്ചു. അതിന്റെ തുടർച്ചയായി ഇന്നും ഞങ്ങൾ ഈ അനുഭവത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനാ സംഗമത്തിലൂടെ കർത്താവെ അനേകർക്ക് നീ സൗഖ്യം കൊടുത്തു. ഇന്നും അനേകർ ആ പ്രത്യാശയിൽ ഉറ്റിരിപ്പാൻ തക്കവണ്ണം വളരെ വിശ്വാസപൂർവ്വം ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കും. ദൈവം തമ്പുരാൻ പരിപാലിക്കണമേ. അവിടുത്തെ കൃപ കൊണ്ട് സ്പർശിക്കണമേ. അങ്ങയുടെ ചെറുകം കീഴിൽ അവരെ കാത്തുകൊള്ളണമേ. കഴിക്കുന്ന ഔഷധങ്ങളിലൂടെ ദൈവകൃപ ധാരാളമായി അവരിലേക്ക് പരിണയിക്കുവാൻ ദൈവം സഹായിക്കണം. അവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീരുകളെയും വേദനകളെയും മാറ്റുകയും ഉത്കണ്ഠകൾ നീക്കപ്പെട്ട് ശാന്തിയിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുവരുവാനും ദൈവം ഇടയാക്കണം. നേതൃത്വം നൽകുന്നവരെയും അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നവരെയും ദൈവം പരിപാലിക്കണമേ. തുടർന്നും കോമ്പിന്റെ പരിസമാപ്തി പകുതി ഭാഗം ഞങ്ങൾ പിന്നിട്ടു. അതിന്റെ തുടർന്നുള്ള ഭാഗത്തിലും ഭക്തിയോടെ സംബന്ധിപ്പാൻ ഞങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സും ബലവും നൽകണമേ. മുഖമൂടികൾ വെച്ചുള്ള വ്യക്തിത്വങ്ങളായി തീരാതെ കളങ്കതയുടെ പര്യായമായ മാറുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ തരണമേ. കുറവുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവം സ്വീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും ആത്മാവിന്റെയും നാമത്തിൽ
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ദേവജാതരാപത്തിന്റെ കൃപയും പ്രത്യേകിച്ചും
അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് രാമനച്ചൻ, ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നോട് ശ്രദ്ധിക്കുന്ന എല്ലാ വൈദികരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ എല്ലാ ദൈവത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും അനുഗ്രഹീതമായ ദൈവമാതാവിന്റെ നോമ്പ് ആശംസിക്കുകയും ചെയ്യുന്നു. ജോലിയിൽപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച മോഹൻ, എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഞാന് എല്ലാവരുടെയും ഫോണുകളെ മ്യൂട്ട് ചെയ്തെന്ന് വെക്കണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇതിക്കുള്ളിൽ ബഹളമൊക്കെ വഴിയിട്ട് ചെയ്താ എങ്കിലും കുറച്ചൊക്കെ ആയിട്ട് നിന്നത് നന്നായി. ഇനി കുറെ ആളുകളൊക്കെ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ അതൊക്കെ കേൾക്കാതെ ഇരുന്നത് കൊണ്ടായിരിക്കാം. എങ്കിൽ തന്നെയും സഹകരിച്ചവരുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ജീവിതം പറയാൻ അവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
കേട്ടോ? നിങ്ങളുടെ ഈ ഫോൺ ഒരു മിനിറ്റ്, നിങ്ങളുടെ ഈ ഫോൺ മ്യൂട്ട് ചെയ്യണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾക്ക് ബോധമില്ലേ? ഒരു പരിസര ബോധമില്ല, മര്യാദയില്ലേ? ഒട്ടും പരിസര ബോധമില്ലേ? എന്തൊരു കോലാഹലം ഫോണിനകത്ത്! വായോടിത്തരവും കൊണ്ട് നടക്കണം മേശ. ഹലോ 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 ഹലോ, കാൻ യു മ്യൂട്ട് യുവർ ഫോൺ വെൻ യു ഹാവ് ദ പ്രയേഴ്സ്? അറിയതില്ലയോ? അവ ട്യൂഷൻ വേണം അതിന്. മര്യാദയില്ലാതെ ഹലോ ഹലോ, ഹൗ മെനി റിക്വസ്റ്റ് യു നീഡ് ടു മ്യൂട്ട് യുവർ ഫോൺ ഓർ കീപ് യുവർ ടെലിഫോൺ ഓഫ്? യു ആർ ട്രബ്ലിംഗ് അതേഴ്സ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? Do you? Shame on you. Thank you.